പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവമേ, നിങ്ങളുടെ സ്വർഗസ്വ പിതാവേ, തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് അവിടുത്തെ കരുണയോട് അപേക്ഷിക്കുവാൻ കൊണ്ടും ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന ഈ സാവകാശത്തിനായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും അവിടെ ഞങ്ങൾക്ക് വെളിച്ചമായി ജീവനായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ദൈവജ്ഞാനത്താൽ ഞങ്ങളെ വെളിച്ചത്തിന്റെ മക്കളായി രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ആലോചനകളിലും തീരുമാനങ്ങളിലും ഞങ്ങളുടെ പഠനങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ വഴികളിലും അവിടുത്തെ വെളിച്ചം വീശുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കർത്താവേ, ദൈവബോധനത്തിന്റെ ഈ ക്ലാസുകളെ ഞങ്ങൾക്ക് എടുത്തു തരുന്ന എല്ലാ വൈദികരെയും വിശിഷ്യ ഇന്ന് നേതൃത്വം നൽകുന്ന അവിടുത്തെ അഭിഷിക്തനെയും തിരുവൻപ ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്റെ ആത്മാവിൽ നിറയ്ക്കണമേ. ഇത് അനേകർക്ക് പ്രയോജനകരമായി തീരുവാനും തിരുനാമം മഹത്വപ്പെടുവാനും സഭയുടെ കെട്ടുപണി നിർവഹിക്കപ്പെടുവാനും സഹായിക്കണമേ. ഇത് സംബന്ധിക്കുന്ന സഹായിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അതിന്റെ ജ്ഞാനം കൊണ്ട് നിറച്ച് ഞങ്ങളുടെ ജീവിത വഴികളിൽ എന്റെ പ്രകാശം അനുഭവിച്ച് ജീവിക്കാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പൂർണ്ണമായി നിന്നിൽ ആശ്രയിപ്പാനും നിന്നിൽ പൂർണ്ണമായി വിശ്വസിപ്പാനും ഞങ്ങളുടെ എല്ലാ പഠനങ്ങൾ വഴിയായും ഞങ്ങളുടെ ധ്യാനങ്ങൾ വഴിയായും ഞങ്ങളെ സഹായിക്കണമേ. എന്റെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിരിക്കും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ പോലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരണമേ. പ്രക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും ഭാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. എന്നോ ദുഷ്ടം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മാത്യു വചനത്തിന്റെ പുസ്തകമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നിന്നതിന്റെ രണ്ടാം യൂണിറ്റ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയുണ്ടായത്. ഇതിന്റെ മൂന്നാം യൂണിറ്റ് ഇന്ന് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛന് ഹൃദയം അത് ചെയ്യാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട്. അച്ഛൻ ഇന്നത്തെ ക്ലാസ് നയിക്കുവാനൊക്കെ സന്നദ്ധനായിട്ടുണ്ട്. അച്ഛനെ ഞാൻ വീണ്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒർലാൻഡോയിലെ സെന്റ് പോൾസ് പള്ളിയുടെ വികാരിയായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. വൈദിക ജീവിതത്തിലും അതുപോലെ ദേവശാസ്ത്ര പഠനത്തിലും വളരെ ഉന്നതമായ നിലവാരമുള്ള ആളാണ് ബഹുമാനപ്പെട്ട അച്ഛന്. അച്ഛനിത് തിരക്കുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ജോലിയും അതുപോലെ തന്നെ കോളേജിൽ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഇടയിലാണ് ഇതിനുവേണ്ടിയുള്ള സമയം വേർതിരിച്ചിരിക്കുന്നത്. നമുക്ക് അച്ഛനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒന്നാണ്. ഇത് ഒരുപക്ഷെ ഈ ക്ലാസ്സുകളിൽ പലരും അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും ഇതിന്റെ റെക്കോർഡ് വഴിയായിട്ട് പല ആളുകളും പല സ്ഥലങ്ങളിലും ഇത് കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെ ഇന്ന് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു. ഗുഡ് ഈവനിങ് ടു എവ്രി വൺ. മൂന്നാമത്തെ യൂണിറ്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വൈദ്യൻ അച്ഛന്റെ വേദശാസ്ത്ര വീഥിയിൽ എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ക്രിസ്റ്റോളജിയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്രിസ്റ്റോളജി എന്ന വാക്കിന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ക്രിസ്തു ശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയാം. ആദ്യമായിട്ട് യേശു ക്രിസ്തു എന്ന വ്യക്തി അല്ലെങ്കിൽ യേശു മെസ്സിഹ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അല്ലെങ്കിൽ സുറിയാനിൽ പറയുന്ന ആ വ്യക്തി ആരായിരുന്നു എന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഴയ നിയമത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ പ്രവാസ കാലത്ത് ഒരു വലിയ ആള് വന്നിട്ട്, ഒരു വലിയ മനുഷ്യൻ വന്നിട്ട്, രാജാവായിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ വന്ന് ഇസ്രായേൽ ജനത്തെ അടിമയിൽ നിന്നും വീണ്ടെടുക്കും എന്ന് ഒരു പ്രതീക്ഷ ഉണ്ട്. ഈ പ്രതീക്ഷയാണ് മസീഹ എന്ന ആ ഒരു ഒരു പദവിയിലേക്ക് ഒരു വ്യക്തിയെ ഉയർത്തുന്നതിന് അവര് ശ്രമിച്ചു കണ്ടത്. മസീഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്ന. മെഷഹോ എന്ന സുറിയാനി വാക്കിന് എണ്ണ എന്നാണ് അർത്ഥം. ആ എണ്ണ ഉപയോഗിച്ച് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നവൻ ആരോ അവനാകുന്നു മസീഹ. അങ്ങനെ ഭരണാധിപനും ഇസ്രായേലിന്റെ നേതാവുമായിരിക്കുന്ന, രാജാവായിരിക്കുന്ന ഒരുവൻ വരും എന്നും അവൻ ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന യഹോവയുടെ അഭിഷിക്തനായിരിക്കും എന്നും ഉള്ള ഒരു ആശയം ഉണ്ടായി വരികയും ഈ ആശയത്തിൽ നിന്നാണ് മശിഹ എന്നുള്ള പദം പഴയ നിയമത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഗ്രീക്ക് ഭാഷയിലെ ക്രിസ്റ്റോസ് എന്ന വാക്ക് ഇതിന് തുല്യമായിരിക്കുന്ന വാക്കാണ്. അതിൽ നിന്നാണ് ക്രിസ്തു എന്ന പദവും ഉണ്ടായിരിക്കുന്നത്. ഇനി ദാവീദ് കുലത്തിൽ നിന്നാകുന്നു ഈ വിമോചകൻ അല്ലെങ്കിൽ ഈ മശിഹ വരുന്നത് എന്നിങ്ങനെ പല വേദഭാഗങ്ങളിലും പറയുന്നുണ്ട്. അതിന്റെ വേദഭാഗങ്ങളൊക്കെയും ബഹുമാനപ്പെട്ട മാത്യുവേജൻ മറ്റും എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാല് യെശയ്യ പ്രവചനത്തിൽ ഈ അഭിഷിക്തനെ കുറിച്ച് പറയുന്നത് അത്ഭുത ശിശു, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെയുള്ള പേരുകളിലും ദാവീദിന്റെ കുലത്തിൽ നിന്ന് വരുന്നവൻ എന്നും, അതായത് നാഥാൻ പ്രവാചകന്റെ വാക്കുകളിൽ മശിഹ എന്ന രാജാവ് ദാവീദിന് സ്ഥിരമായിരിക്കുന്ന ഒരു ഭവനം പണിയുമെന്നും, ആ ഭവനത്തിൽ എന്റെ പുത്രനിൽ കൂടി എന്റെ ഉടമ്പടി ബന്ധം ഞാൻ കാത്തു സൂക്ഷിക്കും, പരസ്പരമുള്ള വിശ്വസ്തത ആകും ഈ ഉടമ്പടിയുടെ അടയാള മുഖമുദ്ര എന്ന് ദൈവം കൽപ്പിക്കുന്നു എന്നിങ്ങനെയൊക്കെ നാഥാൻ പ്രവാചകൻ പറയുന്നതും ഇതേ ആശയത്തിലാണ്. ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിലാണ് 2, 10, 20, 21, 45, 75, 102, 101, 110, 132 എന്നിങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ രാജകീയ സങ്കീർത്തനങ്ങളായിട്ട് അറിയപ്പെടുന്നത്. വരുവാനിരിക്കുന്ന മശിഹ യഹോവയായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനാകുന്നുവെന്നും അവന്റെ നീതിയും ന്യായവും നിയമവും നടപ്പാക്കും എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശയങ്ങൾ സങ്കീർത്തനങ്ങളിൽ നിന്ന്, അതായത് രാജകീയ റോയൽ ഫാം എന്ന് പറയുന്ന ഈ രാജകീയ സങ്കീർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ചില ഉൾക്കാഴ്ചകൾ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറയുന്നത് ഹാബീലിന്റെ കാഴ്ച, നോഹ ഷേമിന് തന്റെ പുത്രനായിരിക്കുന്ന ഷേമിന് കൊടുക്കുന്ന അനുഗ്രഹം, അതിന് ഒരല്പം പ്രാധാന്യമുണ്ട് ഈ നോഹ ഷേമിന് കൊടുക്കുന്ന അനുഗ്രഹം എന്നത്. അതിൽ നിന്നാണ് സെമിറ്റ് എന്നുള്ള ഒരു വാക്ക് തന്നെ ഉണ്ടാകുന്നത്. എല്ലാ മധ്യപൂർവ്വ ദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളും സെമിറ്റിക് വിഭാഗത്തിലുള്ള ആളുകളാണ്. അത് ഇസ്രായേൽ മക്കളാവാം, അറബികളാവാം, അല്ലെങ്കിൽ സുറിയാനി പറയുന്നവരാകാം, ഇവരെല്ലാം സെമിറ്റിക് വർഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഷേമിന്റെ മക്കളായിരിക്കുന്ന ആളുകളെയാണ് സെമിറ്റിക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നത്, മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്ന പല വേദഭാഗങ്ങളുടെ സങ്കീർത്തനം 114, എബ്രായ ലേഖനം 7:1-25 വരെയുള്ള ഭാഗങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 14:18-20 വരെയുള്ള വാക്യങ്ങൾ, മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നത് അവന് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല എന്നാണ്. അത് ശാലേം രാജാവ് എന്ന് പറയും. ശാലേം എന്നുള്ള വാക്കിന് സമാധാനം എന്നർത്ഥം. ശാലേം രാജാവ്, അത് സമാധാന പ്രഭു എന്നുള്ള അർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാക്കണം. മൽക്കോ എന്ന വാക്കിന് രാജാവ് എന്നാണ് അർത്ഥം. സാദേക്ക് എന്നുള്ളതിന് നീതി. സോ നീതിയുടെ രാജാവായിരിക്കുന്നവൻ, അവന് അബ്രഹാം സഗരത്തിലും കപ്പം കൊടുത്തു, ദശാംശം കൊടുത്തു എന്നും പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ട് ബലി അർപ്പിച്ചുവെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം മശിഹായുടെ വരവിന് മുമ്പ് ഉള്ള വാക്കുകളായിട്ടാണ് പരിശുദ്ധ സഭാപിതാക്കന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അബ്രഹാം തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന ഇസ്ഹാക്കിന് ബലി കഴിക്കാൻ വേണ്ടി പോകുന്ന മോരിയ മലയിലാണ് അവിടെ വെച്ച് തന്നെയാണ് കർത്താവിന്റെ മരണവും നടക്കുന്നത്. അബ്രഹാമിന് നൽകിയ വാഗ്ദാനം ഇസ്ഹാക്കിന് യാക്കോബിലും കൂടെ നടക്കുന്നത്. യഹൂദ ഗോത്രത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയും 49:10-11 വാക്യങ്ങളിൽ, പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് എരുസലേമിലേക്ക്, അല്ലെങ്കിൽ സോറി, കനാൻ ദേശത്തേക്ക്, എരുസലേമിലേക്ക് അല്ല, കനാൻ ദേശത്തേക്ക് വരുമ്പോൾ, കനാൻ ദേശത്തേക്ക് വരുമ്പോൾ അന്ന് രാത്രിയിൽ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളുടെ കട്ടളയുടെ കുറുമ്പടിമേൽ പൂശിയ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം, അതുമൂലം സംഹാരദൂതൻ ഇസ്രായേൽ മക്കളെ ഒഴിഞ്ഞു പോകുന്നത്, ഇതെല്ലാം വീണ്ടെടുപ്പിന്റെ, അതായത് മശിഹ എന്ന വലിയ രാജാവ് വീണ്ടെടുക്കുന്ന ഇസ്രായേൽ മക്കളുടെ, ദൈവജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ അടയാളമായിട്ട് കണക്കാക്കുന്നു. അതുതന്നെ മശിഹായുടെ ഒരു അടയാളമാണ്. അതുപോലെ തന്നെ യാക്കോബിൽ നിന്ന് നക്ഷത്രമെന്നും, അല്ലെങ്കിൽ ലയൺ ഓഫ് ജൂദ എന്നും ഒക്കെയുള്ള പ്രയോഗങ്ങൾ. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതി എന്ന് വെച്ചാല്, യേശു ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് 1100 വർഷങ്ങൾക്ക് മുമ്പ് ബോബസ് രൂത്തിനെ ഭാര്യയായി സ്വീകരിച്ച അതേ സ്ഥാനത്താണെന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരും ഉണ്ടെന്നുള്ളത് നമ്മൾ ചെയ്യും. ഇനി പ്രവചന പുസ്തകങ്ങളിൽ മെസ്സിയായെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ്? പ്രവചന പുസ്തകങ്ങളിൽ മെസ്സിയായെ കുറിച്ച് പറയുന്നത് യെശയ്യ പ്രവാചകൻ പ്രത്യേകിച്ച് ഇമ്മാനുവേൽ എന്ന പദം, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്ഭുത ശിശു, ഇശായിയുടെ കുറ്റിയിൽ നിന്നുള്ള യെശയ്യ പ്രവചനം 53, 54, 55, 60, 61 അധ്യായങ്ങളിൽ പറയുന്ന ബഷീർ, ദൈവത്തിന്റെ യഹോവയായിട്ട് കഷ്ടപ്പെടുന്ന ദാസൻ ഏബേദ് യാവേ എന്ന് പറയുന്ന ആ ഒരു ബിംബം, എസക്കിയേൽ പ്രവാചകൻ വർണ്ണിക്കുന്ന ജീവൻ നൽകുന്ന അരുവി, ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന മശിഹായുടെ രാജ്യം എന്നുള്ള ആ കൺസെപ്റ്റ്, മനുഷ്യപുത്രൻ എന്നുള്ള വാക്ക്, ഇതെല്ലാം പഴയ നിയമത്തിൽ മശിഹായെ കുറിച്ചുള്ള ഒരു ഒരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിന്റെ തുടർച്ചയാകുന്നു പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അത് ക്രിസ്തോളജിയുടെ അടിസ്ഥാനം പഴയ നിയമത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഇതുപോലെ പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രതീക്ഷകൾ നിറവേറ്റുന്നവനായ ദൈവം. പുതിയ നിയമത്തിൽ ഒരുപാട് പ്രവചനങ്ങൾ നിറവേറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ആ പ്രവചനങ്ങൾ ഓരോന്നും ബഹുമാനപ്പെട്ട അച്ഛൻ മാത്യുവേദനസ്ഥയുടെ 78, 79 പേജുകളിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ മശിഹ ആയിരിക്കുന്നവൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്നവൻ, നസറായനായ, ബേത്ലഹേമിൽ ജനിച്ച, മറിയയുടെ മകനായി ജനിച്ച യേശുവാണ് എന്ന് ക്രിസ്തീയ സഭ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ തുടർച്ചയാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ കാണുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നാണ് അവനെ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന മശിഹ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി രണ്ടാമത്, യേശു ക്രിസ്തു അവൻ തന്റെ ജീവിതവും ഉപദേശങ്ങളും മൂലം താൻ ക്രിസ്തുവാകുന്നു എന്ന് സഭയെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് വരിക. ആദിമ സഭ യേശുവിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയിരുന്ന, അല്ലെങ്കിൽ ഉയർത്ത് ഏറ്റുപറഞ്ഞിരുന്ന കാര്യങ്ങൾ ആണ് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ നോക്കുന്നത്. ഈ സുവിശേഷങ്ങളിൽ കാണുന്ന കാര്യങ്ങളൊക്കെയും തന്നെ ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെയും, അവിടെ ചിത്രകലകളിലായാലും കൊള്ളാം, അവരുടെ എഴുത്തുകളിലായാലും കൊള്ളാം, അതുപോലെ തന്നെ ചില സിമ്പിൾസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു മത്സ്യത്തിന്റെ സിമ്പിൾ വരയ്ക്കുമ്പോൾ, ആ മത്സ്യത്തിന്റെ സിമ്പിൾ വരയ്ക്കുമ്പോൾ യേശു ക്രിസ്തോസ് എന്നുള്ള ഈ വാക്കുകളുടെ ഷോർട്ട് ഫോം ആയിരിക്കുന്ന ഇക്സൂസ് എന്ന ഗ്രീക്ക് വാക്ക്, ആ ഇക്സൂസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഫിഷ് എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സിമ്പിൾസ്, അല്ലെങ്കിൽ പീകോക്കിന്റെ ചിത്രം വരയ്ക്കുക, ഒരു മയിലിന്റെ ചിത്രം വരയ്ക്കുക, മയിലിന് വലിയ ആയിട്ടുള്ള പക്ഷിയാണ് എന്നുള്ള കണക്കിൽ മയിലിന്റെ ചിത്രം വരയ്ക്കുക, ചെറിയ അതുപോലെ തന്നെ ചില ഗ്രീക്ക് അക്ഷരങ്ങൾ ആൽഫയും ഒമേഗയും എഴുതുക, കായ് ആൻഡ് റോ എന്നുള്ള ഗ്രീക്ക് അക്ഷരങ്ങൾ എഴുതുക, ഇതിൽ നിന്നൊക്കെയും യേശു ക്രിസ്തു ആകുന്നു ഈ മശിഹ എന്ന് ആദിമ സഭ വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെ അവരുടെ വിശ്വാസങ്ങളും അവരുടെ ചിന്തകളും അവരുടെ ഉറച്ച തീരുമാനങ്ങളൊക്കെ അവരെഴുതി വെച്ചിരിക്കുന്ന ആ പുസ്തകമാണ് വേദപുസ്തകം. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കണം, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യമാണ്, അതിൽ എഴുതിയിരിക്കുന്ന മുഴുവനും പൂർണ്ണതയുള്ള കാര്യങ്ങളാണ്. എന്നാൽ വേദപുസ്തകം മാത്രമാകുന്നു പൂർണ്ണത എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. വേദപുസ്തകത്തിന് പുറത്ത് അനേകം പാരമ്പര്യങ്ങളുണ്ട്. ഈ പാരമ്പര്യങ്ങളും യേശു ക്രിസ്തു ആണ് ദൈവത്തിന്റെ പുത്രനായിരിക്കുന്നവൻ എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാകുന്നു എന്നുള്ള സംഗതി നമ്മൾ ഇവിടെ ഓർക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിന് പുറത്തുള്ള എഴുത്തുകൾ എന്തൊക്കെയാണ്? സ്യൂറ്റോണിയസ് എന്ന് പറയുന്ന റോമ ചരിത്രകാരൻ യേശുക്രിസ്തു എന്ന് പറഞ്ഞ ഒരാളുടെ പിന്തുടർച്ചക്കാരായിട്ട് വന്ന അനേകം ആളുകൾ റോമിൽ ഒരുപാട് ശല്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് എഴുതുന്നുണ്ട്. അപ്പം യേശു ക്രിസ്തു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന് അനുയായികൾ ഉണ്ടായിരുന്നു എന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക. രണ്ട്, ടാസിറ്റസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ, അദ്ദേഹം 54 ഇടയ്ക്ക് റോമിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പ്രത്യേകം എഴുതുന്നുണ്ട് 64 റോമിൽ തീ കത്തി നശിച്ച സമയത്ത് അന്ന് ചക്രവർത്തിയായിരുന്ന നീറോ ക്രിസ്ത്യാനികളെ അതിന് കുറ്റം ചുമത്തി എന്ന് പ്രത്യേകമായിട്ട് എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ടിബറിയസ് ചക്രവർത്തിയുടെ കാലത്ത് റോമ ഗവർണർ ആയിരുന്ന പീലാത്തോസിന്റെ കാലത്ത് നിന്നാണ് യേശുക്രിസ്തുവിനെ, പീലാത്തോസിന്റെ കാലത്താണ് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൊന്നത് എന്നും ടാസിറ്റസ് എഴുതുന്നുണ്ട്. 1812 ട്രോജൻ ചക്രവർത്തിയുടെ പേർക്ക് ബിത്തുനിയയിലെ ഗവർണറായിരുന്ന പ്ലീനി എഴുതിയിരിക്കുന്ന എഴുത്ത്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. എത്ര തന്നെ പ്രേരിപ്പിച്ചാലും ഒരു ക്രിസ്ത്യാനി യേശുവിന്റെ നാമത്തെ ശപിക്കുകയില്ല. അവര് നേരെ വെളുക്കുന്നതിന് മുമ്പ് ഒരുമിച്ച് കൂടി ഒരു ദൈവത്തെ എന്ന വണ്ണം ക്രിസ്തുവിനെ സ്തുതിക്കുന്ന ഗാനം ആലപിക്കുന്നുവെന്നും ക്രിസ്തി അന്ധവിശ്വാസം ഇല്ലാതാക്കുവാൻ ഉച്ചി ശ്രമിച്ച അദ്ദേഹത്തിന് ഈ ഉദ്യമത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നിങ്ങനെയൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു എഴുത്താണ് റോമ ചരിത്ര യഹൂദ ചരിത്രകാരനായിരിക്കുന്ന ജോസിഫസ് ഫ്ലാവിയസ് ജോസിഫസ് എന്ന് വിളിക്കുന്ന ആള് എഴുതിയ ഒരു 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 പുസ്തകം. അതിന് ജൂവിഷ് ആന്റിക്വിറ്റീസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഈ ജൂവിഷ് ആന്റിക്വിറ്റീസില് അനന്യാസ ന്യായാധിപന്മാരുടെ സന്നിധി സംഘം വിളിച്ചു കൂട്ടിയെന്നും യേശുവിനെ യേശുവിന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ അവരുടെ മുമ്പാകെ ഹാജരാക്കിയെന്നും യേശുവിനെ കൊന്നുവെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇത് ഇത് വേദപുസ്തകത്തിന്റെ പുറത്തുള്ള യേശുക്രിയെ കുറിച്ചുള്ള റെഫറൻസുകളാണ് നമ്മളിപ്പോ പറയാൻ ശ്രമിച്ചത്. ഇനി യേശുക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ ഒരു വാക്യം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 20:31 വാക്യമാണ്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ച് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് എന്ന് യോഹന്നാൻ പ്രത്യേകമായിട്ട് എഴുതുകയാണ്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരുക്കമെന്ന് പറയുന്നതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കന്യകയിൽ നിന്ന് പുരുഷ സംസർഗം കൂടാതെ താൻ ജനിച്ചു. അതുപോലെ തന്നെ നമ്മള് ഇസ്രായേൽ വായിക്കുന്ന ഒരു സംഗതിയാണ് അവന്റെ കന്യകയിൽ നിന്നുള്ള അവന്റെ ജനനം, ആട്ടിടയന്മാരുടെ സന്ദർശനം, 8-ാം നാളിൽ അവനെ ചേലാകർമ്മം നടത്തിയത്, വിദ്വാൻമാര് വന്നത്, ഹേരോദാവ് നടത്തിയ ഓരോ പ്രതികാരാത്മകമായ ഓരോ നടപടിയും, നസറേത്തിൽ അവന്റെ വളർച്ച, പിതാവിനും മാതാവിനും അവൻ അടങ്ങി പാർത്തത്, ജെറുസലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ, പരിസ്ഥി ശുശ്രൂഷ, യോഹന്നാൻ സ്നാപകൻ, പരീക്ഷകൾ അനുഭവിച്ചവനായ യേശു, പരസ്യ ശുശ്രൂഷ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ പരസ്യ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, 3 പെസഹ പെരുന്നാളുകൾ നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാനൊക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷന്റെ 2-ാം അധ്യായം 13-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിലാണ് ആദ്യമായിട്ട് പെസഹയെ കുറിച്ച് പറയുന്നത്. അതുപോലെ 2-ാമത് പെസഹയെ കുറിച്ച് പറയുന്ന 7-ാം അധ്യായം 2-ാം വാക്യത്തിലും 3-ാമത് പെസഹയെ കുറിച്ച് പറയുന്നത് 11-ാം അധ്യായം 55-ാം വാക്യത്തിലും. ഇങ്ങനെ 3 പെസഹ പെരുന്നാളുകൾ യേശു പങ്കെടുത്തിട്ടുണ്ട്. ഈ 3 പെസഹ പെരുന്നാളിൽ യേശു പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം 2 വർഷത്തിൽ മേലിൽ അവന്റെ പരസ്യ ശുശ്രൂഷ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആദ്യത്തെ വർഷത്തെ അവന്റെ രംഗപ്രവേശന വർഷം, ദി ഇയർ ഓഫ് എൻട്രി എന്നിങ്ങനെ വിളിക്കുന്നു. 2 പ്രസിദ്ധിയുടെ വർഷം, അതായത് ദി ഇയർ ഓഫ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇയർ ഓഫ് റെപ്യൂട്ടേഷൻ എന്ന് വിളിക്കാം. 3-ാമത് പ്രതികൂലത്തിന്റെ വർഷം, ദി ഇയർ ഓഫ് അഡ്വേഴ്സിറ്റീസ് എന്ന് വിളിക്കാം. ഇങ്ങനെയുള്ള 3 വർഷങ്ങൾ ആണ് അവന്റെ പരസ്യ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നത്. ഈ 3 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അത് 36 മാസങ്ങളാണ് എന്ന് ചിന്തിക്കരുത്. അത് 24 മാസവും അത് കഴിഞ്ഞിട്ടുള്ള കുറെ മാസങ്ങളും കൂടി 36 മാസങ്ങൾ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ ഓർക്കണം. യേശുക്രിസ്തു അപ്പൊസ്തലന്മാരെ നിയമിക്കുന്നതും അവരെ പരിശീലിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ യേശുക്രിസ്തു നടത്തുന്ന അത്ഭുതങ്ങൾ, പല വിധങ്ങളായിട്ടുള്ള അത്ഭുതങ്ങൾ, ഈ അത്ഭുതങ്ങളുടെ ഒക്കെ തുടർച്ചയായിട്ട് സുവിശേഷ സത്യങ്ങൾ അനേകം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അവന്റെ പഠിപ്പിക്കലുകൾ, അതായത് സ്വർഗീയ അർത്ഥം ദ്യോതിപ്പിക്കുന്ന ഭൗമിക കഥകൾ, സ്വർഗീയ അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന ഭൗമിക സംഭവങ്ങൾ, ഭൗമികമായ ആവിഷ്കാരങ്ങൾ. ഉദാഹരണത്തിന് വലിയ താല്പര്യത്തോടു കൂടി തന്നെ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദാഹരണമാണ് മറുരൂപം. സ്വർഗീയ രഹസ്യങ്ങളുടെ ഭൗമികമായ ആവിഷ്കാരമാണ് മറുരൂപത്തിൽ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളും പർവ്വത പ്രസംഗങ്ങളും, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ പറയുന്ന പർവ്വത പ്രസംഗങ്ങൾ, പിതാവ് ദൈവത്തെ പറ്റിയും തന്നെ കുറിച്ചുമുള്ള യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ, പാപത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചുമുള്ള യേശുവിന്റെ പഠിപ്പിക്കലുകൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ പരിശുദ്ധ സഭയുടെ പൊരുൾ, അത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടിയിരിക്കുന്നത് മരണം ജീവൻ കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് എന്നിങ്ങനെയുള്ള ഓരോ സംഗതികളും യേശുക്രിസ്തു പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഇതെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാകാൻ തക്കവണ്ണം ഉപകരിക്കുന്ന സംഗതികളാകുന്നു. അതാണ് ക്രിസ്തു ശാസ്ത്രം എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള പഠനം. ഇതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യെരുശലേമിലേക്കുള്ള യേശുവിന്റെ എഴുന്നള്ളത്ത് ദേവാലയത്തിലെ ശുദ്ധീകരണം മർക്കോസിന്റെ മാളികയിൽ വെച്ച് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് കഷ്ടാനുഭവം കുരിശുമരണം അടക്ക് ഉയർത്തെഴുന്നേൽപ്പ് സ്വർഗാരോഹണം ഇവയൊക്കെയും ദൈവത്തിന്റെ നിത്യമായ ലക്ഷ്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കുർബാന പറയുന്നത് കർത്താവെ ഇവയൊന്നും ഞങ്ങൾ വിസ്മരിക്കുന്നില്ല എന്ന്. അതായത് നമ്മുടെ വിശുദ്ധ കുർബാനയിലും ക്രിസ്തു ശാസ്ത്രം ഒരുപാട് കയറി വരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇത് ഈ പറയുന്ന സംഗതികൾ ഓരോന്നും അതായത് ചരിത്രപരമായി ഈ ഓരോ സംഗതികളും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവൻ ക്രിസ്തുവാകുന്നു എന്ന് നമുക്ക് ബോധ്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ഇതുപോലെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഈ ക്രിസ്തു ശാസ്ത്രത്തിന്റെ ഉറവിടങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ക്രിസ്തു ശാസ്ത്രത്തിന്റെ ഉറവിടങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് ഉറവിടങ്ങളാണ് ക്രിസ്തു ശാസ്ത്രത്തിന് ഉള്ളത്. ഒന്ന് സമവീക്ഷണ സുവിശേഷങ്ങൾ അതായത് സിനോപ്റ്റിക് ഗോസ്പെൽസിന്റെ ക്രിസ്തു ശാസ്ത്രം. രണ്ട് പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള ക്രിസ്തു ശാസ്ത്രം. മൂന്നാമത് പരിശുദ്ധനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്നുള്ള ക്രിസ്തു ശാസ്ത്രം അതായത് സിനോപ്റ്റിക് ക്രിസ്റ്റോളജി ജോഹനൈൻ ക്രിസ്റ്റോളജി ആൻഡ് പൊളൈൻ ക്രിസ്റ്റോളജി എന്നിങ്ങനെ നമുക്ക് മൂന്ന് ക്രിസ്തു ശാസ്ത്ര ആംഗിളുകൾ മൂന്ന് ക്രിസ്തു ശാസ്ത്ര വീക്ഷണ കോണുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ മനുഷ്യപുത്രൻ എന്ന ഒരു പദം വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ മറുനോശോ എന്ന സുറിയാനി വാക്ക് സത്യത്തിൽ മനുഷ്യപുത്രൻ എന്നുള്ള വാക്കിന് മനുഷ്യരിൽ ഒരുവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് യഹൂദന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ് ചെയ്തിരുന്ന ഒരു പ്രയോഗം കൂടിയാണ് മനുഷ്യപുത്രൻ. പക്ഷെ സമവീക്ഷണ സുവിശേഷങ്ങളിൽ മനുഷ്യപുത്രൻ എന്നുള്ള ആ പദം വരുമ്പോൾ അത് മശിഹായെ കുറിച്ച് പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ്. സങ്കീർത്തനങ്ങളിലെ ദാനിയലിന്റെ പുസ്തകം 7:13 ഇയോബിന്റെ പുസ്തകം 35:8 ഇവിടെയൊക്കെ ഈ പഴയ നിയമത്തിൽ സങ്കീർത്തനം 80:17 എന്നീ ഭാഗങ്ങളിലൊക്കെ പഴയ നിയമത്തിൽ മനുഷ്യപുത്രം എന്നുള്ള പദം നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ഈനോക്കിന്റെ പുസ്തകത്തിൽ ഇതിലൊക്കെയും മനുഷ്യപുത്രം എന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ അതായത് സമവീക്ഷണ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ യേശു മനുഷ്യപുത്രൻ എന്ന് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് അവന്റെ മനുഷ്യനെന്നുള്ള നിലയിലുള്ള സ്ഥാനം നമുക്ക് മനസ്സിലാക്കി തരുന്നതിനും മനുഷ്യനെന്നുള്ള നിലയിൽ ഭൂമിയിൽ ജീവിക്കുന്നവനായിരിക്കുന്ന യേശു മനുഷ്യപുത്രനായിരിക്കെ അവനിൽ അമാനുഷികമായ സ്വഭാവങ്ങളുണ്ട് എന്ന് അതേ സമയത്ത് തന്നെ അമാനുഷിക സ്വഭാവങ്ങളുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്ന ഭാഗങ്ങൾ ഉദാഹരണത്തിന് മനുഷ്യപുത്രന് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് പറയുന്ന മർക്കോസിന്റെ സുവിശേഷം 2:10 അതായത് പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുക ആ ഭാഗത്താണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഉപമകളിൽ കൂടി ദൈവരാജ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നല്ല വിത്ത് വിതയ്ക്കുന്നവനാണ് മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ കഷ്ടം സഹിച്ച് മരിക്കേണ്ടതാകുന്നു എന്ന് പറയുന്ന 17:22 മത്തായിയുടെ സുവിശേഷം 24:25 യുഗാന്ത്യ സംഭവങ്ങളെ കുറിച്ച് അതായത് ലോകത്തിന്റെ അവസാനത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ. ഇവയൊക്കെയും മനുഷ്യപുത്രൻ എന്ന് പറയുന്ന പദം സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഉപയോഗിക്കുന്നത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചാകുന്നു എന്ന് പറയുന്നത് ക്രിസ്തു ശാസ്ത്ര പഠനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഇപ്പൊ ക്രിസ്തു ശാസ്ത്രത്തെ നമ്മൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്ന ഈ യൂണിറ്റ് ക്രിസ്റ്റോളജിയാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞായിരുന്നു. ക്രിസ്തു ശാസ്ത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലവും പ്രധാനപ്പെട്ട ഒരു ഒരു അടയാളവുമാകുന്നു മനുഷ്യപുത്രൻ എന്നുള്ള ആ പ്രയോഗം എന്ന് പറയാന് ഈ സമയം ഞാൻ ഉപയോഗിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് കർത്താവ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ആളുകളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പദമാണ് കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം. ചോദിക്കുന്ന ആളുകൾ എപ്പോഴും പറയുന്ന അധികാരമുള്ളവൻ, ശക്തിയുള്ളവൻ, എല്ലാത്തിന്റെ മേലും ഒരു 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 മേൽക്കോയ്മയുള്ളവൻ എന്നിങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടുണ്ട്. സത്യത്തിൽ കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം, ലോർഡ് എന്ന വാക്കിന്റെ അർത്ഥം, ഗ്രീക്കിലെ ക്യൂരിയോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഉടമസ്ഥനല്ല. ബഹുമാനപ്പെട്ട മാത്യുവേ ദിനേശനും ഈ ഒരു ഒരു പ്രയോഗം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം ഉടമസ്ഥൻ എന്നാണ്. ഉടമസ്ഥനായിരിക്കുന്നത് കൊണ്ടാണ് അവന് ശക്തിയുള്ളത്, ഉടമസ്ഥനായിരിക്കുന്നത് കൊണ്ടാണ് അവന് അധികാരമുള്ളത്, ഉടമസ്ഥനായിരിക്കുന്നത് കൊണ്ടാകുന്നു തന്റെ ദാസന്മാരുടെ മേൽ അവന് കർത്തൃത്വം നടത്താൻ ഒക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം ഉടമസ്ഥൻ എന്നാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഈ അർത്ഥത്തിന് എന്റെ ഉടമസ്ഥനായിരിക്കുന്നവനാകുന്നു ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു എന്ന അർത്ഥത്തിലാണ് ആദിമ സഭയിലെ ആളുകൾ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞ് വിശ്വസിച്ചത്. യേശുക്രിസ്തു കർത്താവാകുന്നു എന്ന് സമവീക്ഷണ സുവിശേഷങ്ങളിലും പൗലോസിന്റെ ലേഖനങ്ങളിലും ഒക്കെയും പറയുന്ന കോണ്ടെക്സ്റ്റ് ഇതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഏബേദ്യാവേ അല്ലെങ്കിൽ യഹോവയുടെ ദാസൻ, കഷ്ടപ്പെടുന്നവനായ യഹോവയുടെ ദാസൻ എന്ന് ഉള്ള പ്രയോഗം. ഈ ദാസൻ എന്ന പദത്തിന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു 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 യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ വെറുതെ ജോലി എടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരുവൻ എന്നുള്ള അർത്ഥത്തിലല്ല, നേരെ മറിച്ച് യഹോവയുടെ ദാസനായിരിക്കുന്നവൻ യഹോവയ്ക്ക് വേണ്ടി യഹോവയുടെ യഹോവ എന്നുള്ള വാക്ക് തന്നെ സത്യത്തിൽ ഉപയോഗിക്കാൻ കൂടി പറ്റില്ലാത്ത ഒരു സംഗതിയാ യാഹ്വേ എന്നാണ് പറയേണ്ടത്. യാഹ്വേയുടെ ദാസനായിരിക്കുന്നവൻ അവന് വേണ്ടിയിട്ട് അവന്റെ പ്രത്യേക ദൗത്യങ്ങൾ നിർവഹിക്കുന്നവനാകുന്നു എന്നുള്ളത് കൊണ്ട് അവൻ സാധാരണ ഒരു മനുഷ്യനിലും വ്യത്യസ്തനായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിത് കാണുന്നത്. ഇത് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ആവർത്തന പുസ്തകം, യോശുവ, ദാവീദ് പ്രവാചക, മറ്റു പ്രവാചകന്മാർ, സെരുബാബേൽ, മോശ, നെബുക്കദ്നേസർ എന്നിവർക്കും ഒക്കെയും നൽകപ്പെട്ടിരിക്കുന്ന ഒരു 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 സംജ്ഞയാണ്. അതിന്റെ പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിലും 37 അധ്യായത്തിലും യെശയ്യ പ്രവചനം 42, 49, 50, 52, 53 എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിലും ഒക്കെയും 54 അധ്യായത്തിലും ഒക്കെയും പ്രത്യേകം പറയുന്നുണ്ട് യഹോവയുടെ കഷ്ടപ്പെടുന്ന ദാസൻ അവൻ അവൻ അടി കൊണ്ട് അവന്റെ അവന്റെ മേൽ അടിപ്പിണലുകൾ അവന് അവനിൽ പതിച്ചിരിക്കുന്ന അതുമൂലം നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രവചനങ്ങൾ യെശയ്യ പ്രവാചകന്റെ 2 പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇതെല്ലാം യേശുവിനെ കുറിച്ചാകുന്നു എന്ന് സഭാപിതാക്കന്മാരെ പഠിപ്പിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സംജ്ഞയാണ് ദൈവപുത്രൻ, സൺ ഓഫ് ഗോഡ്. മരിശിഹായുടെ ഒരു പര്യായവാദമായിട്ട് യഹൂദന്മാർ ദൈവപുത്രൻ എന്ന പേര് ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ ഇസ്രായേലിന്റെ രാജാവ് എന്ന അർത്ഥത്തിലാണ് യഹൂദന്മാർ ദൈവപുത്രൻ എന്നുള്ള പദം ഉപയോഗിച്ചത്. പക്ഷേ ഈ ദൈവപുത്രൻ എന്നുള്ള പദം യേശുക്രിസ്തുവിന് ലഭിക്കുന്നു എന്നത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം തന്റെ പുത്രനായിട്ടും മെസ്സിഹായെ, മനുഷ്യപുത്രനെ ദൈവപുത്രനായിട്ടും അവതരിപ്പിക്കുന്ന പിതാവായ ദൈവത്തെ, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കണം അവൻ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന യോഹന്നാൻ സുവിശേഷം 3:16. അത് തന്നെ ഗലാത്തി ലേഖനം 2:20, കൊലോസി ലേഖനം 1:13 വാക്യത്തിലും ഒക്കെയും പരിശുദ്ധനായ പൗലോസും എടുത്തു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ ഇനി പ്രവേശിച്ചാൽ, യോഹന്നാൻ ക്രിസ്റ്റിയാനോളജിയിലേക്ക് പ്രവേശിച്ചാൽ, ഐ ആം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാനാകുന്നു എന്ന് പറയുന്ന ഭാഗങ്ങൾ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ലിടയനാകുന്നു, ഞാൻ തന്നെ പുനരുദ്ധാരവും ജീവനുമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, സാക്ഷാൽ മുന്തിരി വളി എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിങ്ങനെയുള്ള 7 ഭാഗങ്ങൾ ഞാൻ ഐ ആം എന്ന് പറയുന്ന എക്സ്പ്രഷൻ. അതുപോലെ തന്നെ യോഹന്നാൻ പറയുന്ന മറ്റൊരു ക്രിസ്റ്റോളജിക്കൽ ശേമാണ് ലോഗോസ് എന്ന് പറയുന്നത്. എൻ ആർ സി എൻ ഫോർ ലോഗോസ്, കായ് ഹോ ലോഗോസ്, ക്രോസ് ഓൺ തെയോൺ, കായ് ഹോ ലോഗോസ്, കായ് ഹോ ലോഗോസ് തെയോസ് എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 1:1 വാക്യത്തിൽ നദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്ന ആ ഭാഗത്ത് ലോഗോസ് അഥവാ വചനം എന്നുള്ള ഒരു 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 പ്രത്യേക വാക്ക് പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ ഉപയോഗിക്കുന്നുണ്ട്. ഈ വചനം എന്ന വാക്ക് ആദ്യമായിട്ട് ഗ്രീക്ക് ചിന്തയിലാണ് ഉണ്ടായി വന്നത്. അത് ഹെറാക്ലീറ്റസ്, എഫെസസിലുള്ള ഹെറാക്ലീറ്റസ് എന്ന് പറയുന്ന ആളാണ് വചനം എന്ന വാക്ക് ഉപയോഗിച്ചത്. സർവ്വലോകത്തിന്റെ അടിസ്ഥാനം എന്താകുന്നു? അത് വചനമാകുന്നു എന്ന് ഹെറാക്ലീറ്റസ് പറയുന്നതിൽ നിന്നാണ് ഈ ലോഗോസ് എന്നുള്ള വാക്ക് തന്നെ ആദ്യമായിട്ട് ഉണ്ടായി വരുന്നത്. ലോഗോസ് എന്ന വാക്ക് ഈ അർത്ഥത്തിൽ ആദ്യമായിട്ട് ഉണ്ടായി വരുന്നത്. യോഹന്നാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഗ്രീക്ക് ഭാഷയിൽ ഉണ്ടായിരുന്ന ആ ലോഗോസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ് ദൈവപുത്രൻ എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുക. അങ്ങനെയാണ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്. ലോഗോസ് സാർജ് എഗേനെറ്റോ എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന ദി വേർഡ് ഹാസ് ബിക്കം ഫ്ലഷ് ആൻഡ് ലിവ്ഡ് അമംഗ് അസ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ അദ്ദേഹം എടുത്ത് പറയുന്നത് ഈ കോണ്ടെക്സ്റ്റിലാണ്. യോഹന്നാന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് എല്ലാ സൃഷ്ടിയും ക്രിസ്തു മുഖാന്തരമാകുന്നു എന്നും അവനെ കൂടാതെ ജീവനോ പ്രകാശമോ സത്യമോ രക്ഷയോ ഇല്ല എന്നും പറയുന്ന ഒരു സംഗതി. അതുപോലെ തന്നെ ആണ് യോഹന്നാൻ ശ്ലീഹായെ കുറിച്ച് പരിശുദ്ധ സഭ പറയുന്നത് തേവോ ലോഗോസ് എന്നുള്ള പേരിൽ പേരുപയോഗിച്ച യോഹന്നാൻ ശ്ലീഹായെ തേവോ ലോഗോസ് എന്നാണ് വിളിക്കുന്നത്. അതായത് തേയോ ലോഗോസ് എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത്. ഈ തേയോ ലോഗോസ് എന്ന് പറഞ്ഞ് യോഹന്നാനെ വിളിക്കുന്നതിന്റെ കാരണം ലോഗോസ് ആയിരിക്കുന്ന ക്രിസ്തുവിൽ രണ്ടാമനായിരിക്കുന്ന പുത്രൻ തമ്പുരാനെ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത് യോഹന്നാൻ ശ്ലീഹ ആകുന്നു എന്നുള്ളത് കൊണ്ടാണ് സെയിന്റ് ജോൺസ് തിയോളജിയൻ എന്ന അർത്ഥത്തിൽ തേവോ ലോഗോസ് എന്ന വാക്ക് മൂലം എന്ന പദം മൂലം അദ്ദേഹം അല്ലെങ്കിൽ ആ പേര് മൂലം യോഹന്നാൻ ശ്ലീഹായെ പരിശുദ്ധ സഭ പ്രത്യേകമായിട്ട് ബഹുമാനിക്കുന്നത്. ഇനിയും പൗലോസിന്റെ ലേഖനങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗം, ഫിലിപ്പി ലേഖനം 2:6-8 ഭാഗങ്ങളിൽ പൗലോസ് പ്രത്യേകം പറയുന്ന ഒരു സംഗതിയാണ്, ദൈവരൂപത്തിലെ ആയിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തീർന്നു എന്ന് പറയുന്ന ഭാഗം. അതായത് ദൈവത്തിന്റെ മാർബിൽ നിത്യതയിൽ ക്രിസ്തുവിൽ രണ്ടാമനായിരിക്കുന്ന വചനവാൻ ദൈവമായിരുന്നവൻ ആ ഒരു വലിയ ഡിഗ്നിഫൈഡ് പൊസിഷൻ മുറുകെ പിടിക്കാതെ ഒരു ലോലി പൊസിഷനിലായിരിക്കുന്ന താഴ്ചയുള്ള പൊസിഷനിലായിരിക്കുന്ന മനുഷ്യനായി തീരുവാനൊക്കെ വന്ന് ഇറങ്ങി വന്ന് ദാസ്യ വേഷം കൈകൊണ്ടു എന്ന് പറയുന്ന ആ ഭാഗം. അത് തന്നെത്താൻ താഴ്ത്തുക എന്ന അർത്ഥത്തിൽ അതിന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന വാക്കാണ് കെനോസിസ്. അപ്പൊ ഈ ക്രിസ്റ്റോളജിക്കൽ ആസ്പെക്ടിനെ ഫിലിപ്പി ലേഖനം 2:6-8 ഭാഗത്ത് പറയുന്ന ഈ തന്നെത്താൻ താഴ്ത്തുന്നു എന്ന് പറയുന്ന ആ ആസ്പെക്ടിനെ കുറിച്ച് പറയുന്നതാണ് കെനോട്ടിക് ക്രിസ്റ്റോളജി എന്ന് പറയുന്നത്. കൊലോസി ലേഖനം 1:17-20 വാക്യങ്ങളിൽ യേശു ക്രിസ്തു സർവ്വലോകത്തിന്റെയും സൃഷ്ടാവായിരിക്കുന്നുവെന്നും അവൻ അദൃശ്യനായിരിക്കുന്ന ദൈവത്തിന്റെ പ്രതിമയും പ്രതിരൂപവും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു എന്ന് പറയുന്ന ആ ഒരു ആശയത്തിൽ നിന്നും സർവ്വലോകത്തിന്റെയും രക്ഷിതാവാൻ വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന പുത്രൻ ആകുന്നു എന്നുള്ള നിലയിലും പറയുന്ന ഒരു വേദശാസ്ത്ര ഒരു ക്രിസ്തു ശാസ്ത്ര കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടിനെ കോസ്മിക് ക്രിസ്റ്റോളജി എന്ന് നമുക്ക് വിളിക്കാം. എഫേസ്യ ലേഖനം 1:9 മുതലുള്ള ഭാഗത്തും സ്വർഗീയ പ്രാപഞ്ചിക മനുഷ്യനായിരിക്കുന്ന ക്രിസ്തു സർവത്തിന്റെയും സ്വർഗത്തിലും ഭൂമിയിലുള്ള സർവത്തിന്റെയും തലയായിട്ട് ആയിരിക്കുന്നു എന്നുള്ളതും ഈ കോസ്മിക് ക്രിസ്റ്റോളജിയുടെ ഒരു 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 ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രതികര ഒരു ഒരു എക്സ്പ്രഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് യേശു ക്രിസ്തുവിനെ മത്സ്യനും പുരോഹിതനും എന്ന് വിളിക്കുന്നത്. എബ്രായ ലേഖനത്തിലാണ് ഈ യേശു ക്രിസ്തുവിനെ മത്സ്യനും പുരോഹിതനും എന്ന് വിളിക്കുന്നത്. 9:15 വാക്യത്തിൽ നമുക്ക് കാണാം. പഴയ നിയമത്തിലെ ബലികൾക്ക് ഒരു പുരോഹിതൻ ഉണ്ടാവണം. പുരോഹിതൻ വേണം, ഒരു ബലിവസ്തു വേണം, ബലിപീഠം ഉണ്ടായിരിക്കണം, ബലി അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നവരുണ്ടാവണം. ഈ ബലി അർപ്പിക്കുന്ന പുരോഹിതൻ നേരത്തെ പറഞ്ഞു, അതുപോലെ ബലി സ്വീകരിക്കുന്നവരുണ്ടാവണം. ഇതെല്ലാം പഴയ നിയമത്തിലെ ബലികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ സംഗതികളെല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇത് എബ്രായ ലേഖനത്തിലും ഒക്കെ പ്രത്യേകമായിട്ടും പരിശുദ്ധനായ പൗലോസ്ലിഹ എടുത്തു പറയുന്ന ഒരു സംഗതിയാണ്. ഈ ആശയത്തിന് ഒരല്പം കൂടെ പ്രാധാന്യം നമ്മൾ അതിന്റെ കൂട്ടത്തില് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കഷ്ടാനുഭവത്തിലെ നമസ്കാരത്തില് പ്രത്യേകിച്ച് ഞാൻ പറയാം, അത് പറയാം. കഷ്ടാനുഭവത്തിലെ നമസ്കാരത്തിൽ ഒരു 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 ഗാനമുണ്ട്. തിങ്കളാഴ്ച രാത്രിയിലാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒരു സെക്കൻഡ്, ഇപ്പൊ ഞാനത് എടുക്കുമ്പോഴത്തേന് അത് എടുക്കാൻ എനിക്ക് ഗാനം ഒന്ന് എടുക്കുന്നവരത്തേക്ക് ഞാൻ അതിന്റെ ഇടയ്ക്ക് വേറൊരു ഒരു വാക്യം ഞാൻ പറയാനായിട്ട് വേറൊരു സംഗതി അതിന്റെ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുക. യേശുക്രിസ്തുവിന്റെ ബലി കുരിശിൽ നടക്കുമ്പോൾ അവിടെ ബലിപീഠമായിട്ട് പരിശുദ്ധ കുരിശിനെ കുറിച്ച് പരിശുദ്ധ സഭാപിതാക്കന്മാര് പറയുന്നുണ്ട്. ഈ ബലിപീഠം എന്ന് പറയുന്നത് കുരിശാകുന്നു. പിതാവാം ദൈവമാകുന്നു ഈ ബലിയെ സ്വീകരിക്കുന്നത്. അപ്പോൾ ബലിവസ്തുവിനെ സ്വീകരിക്കുന്നത് പിതാവ്. ഈ ബലിയെ അർപ്പിക്കാനായിട്ട് ബലിവസ്തുവിനെ ഈ ബലിപീഠത്തിലേക്ക് കൊണ്ടുവന്നത് അത് പുത്രൻ. ഈ ബലിവസ്തു എന്ന നിലയില് അവിടെ ബലിപീഠത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും യേശുക്രിസ്തു തന്നെ തന്നെ. ഇനി അവിടെ ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പുരോഹിതൻ ആരാകുന്നു? നമ്മൾ ചിന്തിക്കരുത് യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച ആ പടയാളികളാകുന്നു അവിടെ ബലിയർപ്പിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. നേരെ മറിച്ച് യേശുക്രിസ്തു സ്വയമായിട്ട് തന്നെ തന്നെ അർപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ബലി അർപ്പിക്കുന്നത് യേശുക്രിസ്തു തന്നെ. ഇങ്ങനെ യേശുക്രിസ്തു ആകുന്നു ഈ ബലിയിലെ പ്രധാനപ്പെട്ട യേശുക്രിസ്തു ആകുന്നു ആ ബലി അർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആള് എന്നുള്ള നിലയിലാണ് ഈ ക്രിസ്തുശാസ്ത്ര ആശയം വരുന്നത്. ഞാൻ പദ്യം ഒന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഇടയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. അതിന് ഞാൻ അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഞാൻ ഇടയ്ക്ക് വന്ന് ആ പദ്യം വീണ്ടും പറഞ്ഞോളാം. നമ്മുടെ കഷ്ടാനുഭവത്തിലെ നമസ്കാരത്തിൽ ഇനിയും യേശുക്രിസ്തുവിനെ വീണ്ടെടുപ്പും ബലിയും എന്നുള്ള ഒരു ആശയത്തിലേക്ക് നമുക്ക് ഒന്ന് പ്രവേശിക്കാം. വീണ്ടെടുപ്പും ബലിയും എന്താകുന്നു? വീണ്ടെടുപ്പ് പാപം ചെയ്യുന്നവനെ പാപത്തിൽ നിന്നും വിടുവിക്കുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് വിളിക്കുന്നത്. യേശുക്രിസ്തു എന്റെ കുരിശു മരണം വീണ്ടെടുപ്പായിരുന്നു. എന്തിന്? ആരെ വീണ്ടെടുത്തു? മനുഷ്യ ജാതിയെ വീണ്ടെടുത്തു. എങ്ങനെ വീണ്ടെടുത്തു? അവന്റെ മരണം മൂലം വീണ്ടെടുത്തു. ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ബലിയെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാകുന്നു എന്ന് പരിശുദ്ധനായ പൗലോസ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പല ചോദ്യങ്ങൾ ഇതിനകത്ത് നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഉദാഹരണത്തിന്, എവിടെ നിന്ന് വീണ്ടെടുത്തു? മാനവരാശി എവിടെ നിന്നും വീണ്ടെടുത്തു? ആ വീണ്ടെടുക്കുന്നതിന് പഴയ നിയമത്തിലെ വീണ്ടെടുപ്പ് നടത്തുന്നതിന് ഒരു മറുപിനം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാനവരാശി യേശുക്രിസ്തു വീണ്ടെടുത്തു എങ്കിൽ ആരാണ് മറുവില കൊടുത്തത്? ആർക്കാകുന്നു മറുവില കൊടുത്തത്? ഈ മറുവില സ്വീകരിച്ചത് ആരാകുന്നു? മൂന്നാമത്, ഈ മറുവില കൊടുക്കാൻ തക്കവണ്ണം അനുസരണത്തോടുകൂടി മരണം സ്വീകരിച്ച ആ വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ ആദാമിന്റെ അനുസരണക്കേടും രണ്ടാമത്തെ ആദാമിന്റെ അനുസരണവും ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ആദ്യത്തെ ആദാം പാപം ചെയ്തെങ്കിൽ അവനല്ലേ അതിന്റെ ശിക്ഷ ലഭിക്കേണ്ടത്? എന്നാൽ രണ്ടാമത്തെ ആദാം എന്തുകൊണ്ട് ആ ശിക്ഷ സ്വീകരിച്ചു? ഇതൊക്കെ ഒരു വലിയ ഉത്തരം കിട്ടാത്ത കീറാമുട്ടി ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചു. ഈ ആദ്യമായിട്ട് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് അലക്സാന്ദ്രിയയിലെ ഉറിഗൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു സഭയുടെ വേദശാസ്ത്രജ്ഞനായിട്ട് സഭ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം പറയണം. എന്നാൽ അദ്ദേഹം പറയുന്നു, യേശു ക്രിസ്തു അനേകർക്ക് വേണ്ടി തന്നെ തന്നെ മറുവിലയായി കൊടുത്തത് പിശാചിനാണ് മറുവിലയായിട്ട് കൊടുത്തത് എന്ന്. പിശാച് യേശു ക്രിസ്തുവിനെ തന്റെ മറുവിലയായിട്ട് സ്വീകരിച്ചു, അതുകൊണ്ട് പിശാചിന് മറുവിലയായിട്ട് യേശു ക്രിസ്തുവിനെ കൊടുത്തു. ഈ തിയറി റാൻസം തിയറി എന്നാണ് വിളിക്കുന്നത്. ഈ റാൻസം തിയറി സത്യത്തിൽ ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പിതാക്കന്മാര് പറഞ്ഞ ഒറിഗിന്റെ ഈ റാൻസം തിയറിയെ നിരാകരിച്ചു. ഇനി രണ്ടാമത്തെ ഒരു തിയറിയാണ് അനകെഫാലിയോസിസ്, അഥവാ റീകാപ്പിറ്റലൈസേഷൻ, അതായത് പുനർ സൃഷ്ടിക്ക് മുഴുവനും പുനരായി ഒരു തല ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്ന ഒരു തിയറി. ഇത് ഐറേനിയസ്, ലിയോണിലെ ഐറേനിയസ് എന്ന് പറയുന്ന പരിശുദ്ധ സഭാപിതാവ് പഠിപ്പിച്ച ഒരു സംഗതിയാണ്. ആദാമിന്റെ അനുസരണക്കേട്, ഒന്നാം ആദാമിന്റെ അനുസരണക്കേട് രണ്ടാമത്തെ ആദാമിന്റെ അനുസരണത്താൽ പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്ന പൗലോസ് ലീഹായുടെ ഈ ചിന്തയാണ് ഈ റീകാപ്പിറ്റലൈസേഷൻ തിയറിക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. ആൻസലം, കാന്റബറിയിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ആൻസലം എന്ന് പറയുന്ന ആള് എന്തിന് യേശുവിനെ ദൈവമനുഷ്യൻ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ച് ഈ ഒരു വലിയ ചോദ്യം ആർക്ക് മറുപടി കൊടുത്തു, എന്തിന് മറുപടി കൊടുത്തു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പറയുന്നുണ്ട്. പിതാവാം ദൈവം യേശു ക്രിസ്തുവിന്റെ മരണം മൂലം സാറ്റിസ്ഫൈഡ് ആകുന്നു, അല്ലെങ്കിൽ സംതൃപ്തരാകുന്നു എന്ന ഒരു ആശയം അദ്ദേഹം അവതരിപ്പിച്ചു. പിതാവാം ദൈവം തന്റെ ഏകജാതനായ പുത്രന്റെ മരണം പോലെ സാറ്റിസ്ഫൈഡ് ആകുന്നു എങ്കിൽ ദൈവം മനുഷ്യനായി ചേർന്ന് ദൈവത്തെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയുന്നതിനകത്തുള്ള ഒരു ഓക്വേർഡ്നെസ് ഇവിടെ എടുത്തു കാണിക്കുന്നു. അതുമൂലം ഈ തിയറി ശരിയല്ല എന്ന് ആളുകൾ, അല്ലെങ്കിൽ സഭാപിതാക്കന്മാര് പറഞ്ഞു. അതുകൊണ്ട് ആ തിയറിയും അംഗീകരിച്ചില്ല. ഇനി മറ്റൊരു സംഗതിയാണ് പീച്ചർ ആബലാർഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേദശാസ്ത്രജ്ഞൻ. അദ്ദേഹം പറയുന്നു, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനോ തൃപ്തിപ്പെടുത്തുവാനോ പിശാചിന് മറുപടി കൊടുക്കുവാനോട്ടല്ല ക്രിസ്താവ് മരിച്ചത്, എന്നാൽ ദൈവത്തിന്റെ സ്നേഹവും അനുതാപികളുടെ മനപരിവർത്തനവും ആകുന്നു ഈ കർത്താവിന്റെ മരണത്തിന്റെ അടിസ്ഥാനം എന്ന് അദ്ദേഹം വാദിച്ചു. ഇതിനെ മോറൽ ഇൻഫ്ലുവൻസ് തിയറി എന്ന് വിളിച്ചു. ഈ മോറൽ ഇൻഫ്ലുവൻസ് തിയറിയും ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ എല്ലാ വശങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് കൊണ്ട് പിതാക്കന്മാര് അത് അംഗീകരിച്ചില്ല. ഈ നവീകരണ പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്ന മാർട്ടിൻ ലൂസറും അതുപോലെ തന്നെ ഫിലിപ്പ് മെലങ്കോൺ എന്ന് പറയുന്ന ആളുകൾ, അദ്ദേഹവും ഒക്കെ ദൈവത്തിന്റെ നീതി പാപത്തെ ശിക്ഷിക്കാതെ ഒരിക്കലും വിടുകയില്ല, ദൈവസ്നേഹം പാപിയെ ശിക്ഷിക്കുവാനും അനുവദിക്കുന്നില്ല, അതിനാൽ പുത്രനായിരിക്കുന്ന ദൈവം ആ ശിക്ഷ സ്വയമായിട്ട് അങ്ങ് ഏറ്റു എന്നിങ്ങനെ ഉള്ള ഒരു തിയറി കൊണ്ടുവന്നു. ഇതിനെ പീനൽ തിയറി അല്ലെങ്കിൽ ശിക്ഷാവാഹിക സിദ്ധാന്തം എന്ന് വിളിച്ചു. ഈ പറഞ്ഞ സിദ്ധാന്തവും അത് സഭ പരിപൂർണമായിട്ട് അതിനെ അംഗീകരിച്ചില്ല. പാപിയെ ശിക്ഷിക്കാതെ പാപം ചെയ്യാത്തവനെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് എന്താകുന്നു നമുക്ക് പറയാനൊക്കുന്നത്? ഇതാണ് ഈ ചോദ്യത്തിന്റെ ഒരു ഉത്തരം. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാകുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ആയിട്ട് പറയാവുന്ന ഒറ്റ ഉത്തരമില്ല. അനേകം ഉത്തരങ്ങൾ ഒരുമിച്ച് ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് അത് പറയാനൊക്കുള്ളൂ എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർത്തഡോക്സ് സഭാ പിതാക്കന്മാര് ഈ വിഷയത്തെ കുറിച്ച് എന്താകുന്നു പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. പരിശുദ്ധനായ അത്താനാസിയോസ്, ഇത് ബഹുമാനപ്പെട്ട മാത്യു വൈദ്യനാഥൻ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ അതിനകത്ത് പരിശുദ്ധനായ അത്താനാസിയോസിന്റെ, അലക്സാന്ദ്രിയയിലെ പാത്രിക്കീസ് ആയിരുന്ന അത്താനാസിയോസിന്റെ ഒരു വലിയ ഒരു കൊട്ടേഷൻ ഇവിടെ പറയുന്നുണ്ട്. ആ കൊട്ടേഷൻ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ ജീവിച്ചത് വഴി താൻ ഭൂതലത്തെ ശുദ്ധീകരിച്ചു, വായുവിൽ കുരിശിൽ തറയ്ക്കപ്പെട്ടത് വഴി താൻ വായുമണ്ഡലത്തെ ശുദ്ധീകരിച്ചു, ഭൂമിയിൽ പാതാളത്തിലേക്ക് അടക്കപ്പെട്ടത് മൂലം പാതാളത്തെയും ശുദ്ധീകരിച്ചു. അങ്ങനെ മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരാകുവാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് തീർന്നു. ഇത് വളരെ വളരെ നല്ല ഒരു വിശദീകരണം. അല്ലാതെ പിശാചിന് മറുപടിയായിട്ട് തന്നെ തന്നെ കൊടുത്തു എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഉണ്മയെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകും. അല്ലെങ്കിൽ ദൈവത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുത്രൻ മരിച്ചത് എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തക്കവണ്ണം ഈ പറഞ്ഞ ഒരു 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 വിശദീകരണം, പരിശുദ്ധനായ അത്താനാസിയോസിന്റെ ഒരു വിശദീകരണം ഉപകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരു ദൈവിക പ്രക്രിയയാകുന്നു എന്നുള്ളതാണ്. ദൈവിക പ്രക്രിയയാണ്, അത് ദൈവീകരണ പ്രക്രിയയും ആകുന്നു. ഈ ദൈവിക പ്രക്രിയയും ദൈവീകരണ പ്രക്രിയയും നമ്മളെ ദൈവമക്കളാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി തീർക്കുവാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നു എന്ന് പറയുന്ന ആശയത്തെ സാധൂകരിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ ഒരു ഒരു ഭാഗം, ഒരു ചെറിയ ഗാനം നമ്മുടെ കഷ്ടാനുഭവാശിയിലെ പുസ്തകത്തിന്, പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച സന്ധ്യയിൽ ഇനിയോനോയ്ക്ക് ശേഷമുള്ള ലീമുറി റഹമേദനോ എന്ന് പറയുന്ന ആ ട്യൂണിലുള്ള ഒരു ഗാനം ചൊല്ലുകയാണ്. ദൈവമിവൻ താൻ നിധിയുമിവൻ, ദൈവികനും തൽബലിയുമിവൻ, അർപ്പകനും സ്വീകർത്താവും, എല്ലാം നിറവേറ്റുന്നോനും. ദൈവം ഇവനാകുന്നു, ഇവൻ തന്നെ നിധിയുമാകുന്നു, അവൻ ദൈവവും പ്രവാചകനുമാകുന്നു. ദൈവികൻ എന്ന് പറഞ്ഞാൽ പുരോഹിതൻ, ആ പുരോഹിതൻ അർപ്പിക്കുന്ന ബലിയും അവൻ തന്നെ. ഇനിയും അത് അർപ്പിക്കുന്നവൻ, അതായത് ഈ ബലി ഈ യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുന്നവനും ഈ ബലിയെ സ്വീകരിക്കുന്നവനും ഈ ബലിയുടെ ഫലമായിരിക്കുന്ന ദൈവപ്രസാദവും അതെല്ലാം ഒരുവൻ തന്നെയാകുന്നു എന്ന് പറയുന്ന ഈ ഗാനഭാഗം, ഇത് വളരെ അർത്ഥവത്തായ ഓർത്തഡോക്സ് വേദശാസ്ത്രം, അതായത് കർത്താവിന്റെ ബലിയെ കുറിച്ചുള്ള ഒരു വളരെ കൺസൈസ് ആയിരിക്കുന്ന എന്നാൽ എക്സ്ട്രീംലി പ്രൊഫൗണ്ട് ആയിരിക്കുന്ന ഒരു ഒരു ഭാഗമായിരുന്നു. ഇത് തന്നെ നമുക്ക് ഈ കഷ്ണവാഴ്ചയുടെ ആദ്യ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ പിതാക്കന്മാര് ഇത് വളരെ വ്യക്തമായിട്ടും ഭംഗിയായിട്ടും ഈ ആരാധനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള ചിന്തകൾ. യേശുക്രിസ്തു ഉയർത്തില്ല, അവനെ അവരെ കട്ടോണ്ടുപോയി എന്നിങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ എന്നുള്ള ആരോപണങ്ങൾ യഹൂദ നേതാക്കന്മാരെ ഉയർത്തി എന്നത് നമുക്കറിയാം. അവനെ അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റു എന്ന് സഭ വിശ്വസിക്കുന്നു, ആദിമ സഭ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സംഗതികൾ ഓരോന്നും യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സത്യാവസ്ഥയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എഴുതിയിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് വെറും കപട നാടകമായിരുന്നില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവൻ സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു, പത്രോസനും മറ്റ് അപ്പോസ്തലന്മാർക്കും അഞ്ഞൂറിലധികം സഹോദരന്മാർക്കും അവൻ പ്രത്യക്ഷപ്പെട്ടു. ഈ അഞ്ഞൂറിൽ ചിലർ പേര് മരിച്ചുപോയെങ്കിലും മറ്റ് പല ലേഖനമായിരുന്ന കാലത്ത് ജീവിച്ചിരുന്നു. പൗലോസിനും മറ്റുമാർക്കും അവൻ പ്രത്യക്ഷനായി. ഇതൊക്കെ തുടർന്നും തുടർന്നും എഴുതുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമായിരുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഒരു വലിയ പ്രാധാന്യം പൗലോസും മറ്റ് അപ്പോസ്തലന്മാരും ഒക്കെ കൊടുക്കുന്നതിന്റെ കാരണം അവൻ ദൈവമായിരുന്നു എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ ദൈവമാണെന്നുള്ളതിന്റെ അൾട്ടിമേറ്റ് തെളിവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് എന്നുള്ളത്. ഇനി വിമർശകരെ പലരും പറയുന്ന പല സംഗതികളും, അവന് യോനായുടെ അടയാളം മാത്രമേ ഇവന്റെ ഇവൻ യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സംശയിക്കുന്നവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന് കർത്താവ് തന്നെ പറയുന്ന പരിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 39-40 വാക്യങ്ങളിലുള്ള ആ പരാമർശം. യേശുക്രിസ്തു കല്ലറയിൽ നിന്ന് പുറത്തു വന്നത് മത്സ്യത്തിന്റെ മരിക്കിൽ നിന്നും യോന പുറത്തു വന്നതുപോലെ തന്നെ ആ മുദ്രയെ തകർക്കാതെയാകുന്നു എന്ന് പരിശുദ്ധ പിതാക്കന്മാരെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കന്യക മറിയാമിന്റെ കന്യകാമുദ്രയെ തകർക്കാതെ അവളുടെ ഉള്ളിലേക്ക് ഒഴുകുകയും കന്യകാമുദ്രയെ തകർക്കാതെ അവളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്തവൻ മരണത്തിന് ശേഷം കബറടക്കത്തിന് ശേഷം ഉയർത്ത് എഴുന്നേൽക്കുന്നത് ആ മുദ്രയ്ക്ക് കേടുവരുത്താതെയാകുന്നു എന്ന് അല്ലെങ്കിൽ ആണ് എന്നത് പരിശുദ്ധ സഭയുടെ ക്രിസ്തു ശാസ്ത്ര പഠിപ്പിക്കലിന്റെ വളരെ വളരെ ആഴമായ വിവട്ടലായിരിക്കുന്ന ഒരു പഠിപ്പിക്കലാണ്. യേശുക്രിസ്തുവിന്റെ കുരിശിൽ കിടന്നുള്ള ചില കരച്ചിലുകൾ, ഉദാഹരണത്തിന് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണമേ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് എന്നിങ്ങനെയൊക്കെയുള്ള ഈ പ്രാർത്ഥനകൾ അവൻ വെറും മനുഷ്യൻ മാത്രമായിരുന്നു എന്നുള്ളത് ആകുന്നു എന്നുള്ളത് കൊണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു പഠിപ്പിക്കലുണ്ട്. ആ പഠിപ്പിക്കലിനെ കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത് മറ്റൊരർത്ഥത്തിലാണ്. ഒരു മനുഷ്യൻ അവന്റെ ഈ കഷ്ടപ്പാടിൽ പറയുന്ന ഈ വാക്കുകൾ ഓരോന്നും അല്ലെങ്കിൽ ഈ കരച്ചിലുകൾ ഓരോന്നും യേശുക്രിസ്തു പരിപൂർണമായിട്ടും മനുഷ്യനായി തീർന്നു എന്ന് നമ്മെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് നമുക്ക് നമുക്ക് ചിന്തിക്കണം എന്ന് പരിശുദ്ധ സഭാപിതാക്കന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. അവന്റെ മരണം വളരെ പെട്ടെന്നായിരുന്നുവെന്നും അവന്റെ വിലാപുറത്തും രക്തവും വെള്ളവും ഒഴുകി എന്നും ഒക്കെയും അവന്റെ മനുഷ്യത്വത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്ക് തരുന്നതാണ്. ഈ മനുഷ്യത്വത്തെ കുറിച്ച് വ്യക്തമായ ധാരണ തരുമ്പോൾ തന്നെ അവൻ ദൈവമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതിനാണ് അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് കല്ലറയുടെ മുദ്രയെ തകർക്കാതെയായിരുന്നു എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവന്റെ ശരീരം പൊതിഞ്ഞു വെച്ചിരുന്ന ശീല ചുരുട്ടി മാറ്റി ആ കല്ലറയുടെ ഒരു കോണിൽ വെച്ചിരുന്നു എന്ന് പ്രത്യേകം പറയുന്നു. കല്ലറയുടെ മുദ്രയെ തകർക്കാതെ പുറത്തു വരാൻ കഴിയുന്നവൻ ഈ ശീല അഴിച്ചെടുക്കാനും കഴിവുള്ളവനാകുന്നു എന്ന് നമുക്ക് അതിന് കൂട്ടത്തിൽ ഒരുമിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇതൊക്കെയും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമായിരുന്നു എന്നും അവൻ ദൈവമായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. യേശുക്രിസ്തു മരിച്ചു എന്ന് പടയാളികൾ ഉറപ്പാക്കിയതും അവന്റെ മരണം ബോധ്യപ്പെട്ടുവെന്ന് അരിമത്യക്കാരൻ യൗസേഫും നിക്കോദിമോസും അവനെ അടക്കാൻ എടുത്തോണ്ട് പോയി എന്നുള്ള വസ്തുതയിൽ കൂടെ തെളിവാക്കുന്നു എന്നുള്ളതും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവന്റെ ശിഷ്യന്മാർക്ക് വന്ന വലിയ അതിഭയങ്കരമായ രൂപാന്തരം, യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നു ഞങ്ങൾ എന്ന് പറയാനുള്ള അവരുടെ ധൈര്യം, ഇതൊക്കെയും യേശു ഉയർത്തെഴുന്നേറ്റുവെന്നും സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്നും പരിശുദ്ധ സഭ വിശ്വസിക്കുന്നുള്ളതിന്റെ അടയാളമാണ്. ഇത് തന്നെയാണ് അവന്റെ പുനരാഗമനത്തെ കുറിച്ചുള്ള സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അവൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുവെന്ന് അവന്റെ ഉയർത്തെഴുന്നേൽപ്പിങ്കൽ സ്വർഗാരോഹണ സമയത്തും അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് സ്വർഗാരോഹണ സമയത്ത് രണ്ട് പുരുഷന്മാര് അവരോട് പറഞ്ഞു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 1:10-11 വാക്യങ്ങൾ പറയുന്നതും ഒക്കെയും പരിശുദ്ധ സഭയുടെ വിശ്വാസം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിലാകുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് സഭാപിതാക്കന്മാരെ പറയുക. ഇതിനോട് ചേർന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സുറിയാനി ഓർത്തഡോക്സ് സഭ ഒരിക്കലും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ രൂപം ഒരിടത്തും പ്രദർശിപ്പിക്കുന്നില്ല. എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നത് എംപ്റ്റി ക്രോസ്, ക്രൂസിഫിക്സ് നമ്മൾ ഒരിക്കലും ഒരിടത്തും ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സുറിയാനി ഓർത്തഡോക്സ് സഭ ക്രൂസിഫിക്സ് ഉപയോഗിക്കാത്തത്? കത്തോലിക്ക സഭയാണെങ്കിലും അല്ലെങ്കിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസ് ആണെങ്കിലും ഒക്കെ ക്രൂസിഫിക്സ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ക്രൂസിഫിക്സ് ഉപയോഗിക്കുന്നില്ല? നമ്മൾ ക്രൂസിഫിക്സ് ഉപയോഗിക്കാത്തത് യേശു ക്രിസ്തു കുരിശിൽ നിന്ന് ഇറങ്ങി അടക്കപ്പെട്ടു, ആ അടക്കപ്പെട്ടവനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് കുരിശ് എംപ്റ്റി ആയിരിക്കുന്നു. അവൻ കുരിശിലല്ല ഇപ്പോൾ ക്രിസ്തു, അവൻ ഉയർത്തെഴുന്നേറ്റവനാകുന്നു എന്ന പ്രത്യേകമായ ആശയം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ക്രിസ്തുശാസ്ത്രപരമായ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എംപ്റ്റി ക്രോസ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. നമ്മുടെ ക്രോണോസയിലൊന്നും നമ്മൾ ക്രൂശിത രൂപം ഉപയോഗിക്കുന്നില്ല. നമ്മുടെ പള്ളികളിൽ ഒരിടത്തും നമ്മൾ ക്രൂശിത രൂപം ഉപയോഗിക്കുന്നില്ല. എവിടെയെങ്കിലും ക്രൂശിത രൂപം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രത്തിനും ക്രിസ്തുശാസ്ത്രത്തിനും എതിരാണ്. അത് വളരെ പ്രധാനമായിട്ട് എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് സെമിനാരിയില് എന്നെ ഈ ക്രിസ്തോളജി പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട അഭിജ്ഞനായ മാത്യു സേവര സിരുവിനിയാണ്. അദ്ദേഹം ശക്തമായിട്ട് അക്കാലത്ത് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വസ്തുത അടിവരയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് തുണിയാരി ഓർത്തഡോക്സ് സഭയുടെ ഒരു സ്ഥലത്തും ക്രൂസിഫിക്സ് ഉപയോഗിക്കാത്തത്, ക്രൂസിത രൂപം ഉപയോഗിക്കാത്തത്. ഇനിയും ക്രിസ്തുശാസ്ത്ര സിദ്ധാന്തങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. പല ക്രിസ്തുശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ജ്ഞാനവാദം, ഗ്നോസ്റ്റിസിസം എന്ന വാക്ക്, ജ്ഞാനം, ഗ്നോസിസ് എന്ന ഗ്രീക്ക് വാക്കിന് ജ്ഞാനം എന്നാണ് അർത്ഥം. ഈ ജ്ഞാനവാദക്കാര് പറയുന്നത് സത്യത്തിൽ രണ്ട് ദൈവങ്ങളുണ്ടായിരുന്നു, ഒന്ന് സൃഷ്ടിക്കുന്നവനായ ദൈവവും, രണ്ട് തിന്മയുടെ സൃഷ്ടാവ്, നന്മയുടെ സൃഷ്ടാവും തിന്മയുടെ സൃഷ്ടാവും. ഈ തിന്മയുടെ സൃഷ്ടാവാണ് ലോകത്തെ സൃഷ്ടിച്ചത്, എന്നാൽ നന്മയുടെ സൃഷ്ടാവ് ആണ് മനുഷ്യന്റെ ആത്മാക്കളെ അല്ലെങ്കിൽ ആത്മാക്കളെ സൃഷ്ടിച്ചത്. ഈ നന്മയുടെ സൃഷ്ടാവ് സൃഷ്ടിച്ച ആത്മാക്കൾ തിന്മയുടെ സൃഷ്ടാവ് സൃഷ്ടിച്ച ലോകത്തിലെ ഉണ്ട്. അങ്ങനെ തിന്മയുടെ സൃഷ്ടാവിൽ നിന്നും നന്മയുടെ സൃഷ്ടാവ്, തിന്മയുടെ സൃഷ്ടാവിന്റെ അധീനതയിൽ നിന്നും നന്മയുടെ സൃഷ്ടാവ് സൃഷ്ടിച്ച ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നന്മയുടെ സൃഷ്ടാവായിരിക്കുന്ന നല്ല ദൈവമായിരിക്കുന്ന യഹോവയുടെ പുത്രൻ യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരാള് വന്നിട്ട് തിന്മയുടെ സൃഷ്ടാവിന്റെ പിടിയിൽ നിന്നും നന്മയുടെ സൃഷ്ടാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കളെ രക്ഷിച്ചത് എന്ന ഒരു പഠിപ്പിക്കലുണ്ടായി. അതുകൊണ്ട് യേശുക്രിസ്തു ഒരു മധ്യസ്ഥൻ മാത്രം ആകുന്നു, ഒരു ഇന്റർമീഡിയറി മാത്രമാകുന്നു, അവൻ പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനുമല്ല. ആ അറിവുള്ളവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടാൻ പറ്റുന്നുള്ളൂ. ബാസിലിയസ് വാലന്റീനസ് ടോളമി എന്നിങ്ങനെയൊക്കെയുള്ള ജ്ഞാനവാദികളാണ് ഇത് പറഞ്ഞത്. ഇനി എബയോണിസം എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തമുണ്ട്. യേശുക്രിസ്തു അവൻ ദൈവമല്ല, അവൻ കന്യകയിൽ നിന്ന് ജനിച്ചില്ല, കഷ്ടം അനുഭവിക്കുന്ന ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്നിങ്ങനെയൊക്കെയുള്ള ചില പഠിപ്പിക്കലുകളാണ് അവർ കൊണ്ടുവന്നത്. മൂന്നാമതൊരു പഠിപ്പിക്കലാണ് ഡോക്കറ്റിസം. ഡോക്കിയോ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഐ സെൽഫ് ഇറ്റ് സോ എന്ന, എനിക്ക് തോന്നി, അത് റിയൽ അല്ല, എനിക്കൊരു തോന്നല് മാത്രമായിരുന്നു. അത് കർത്താവ് ജഡത്തിൽ സഞ്ചരിച്ചു എന്ന് പറയുന്നത് വെറും തോന്നല് മാത്രമായിരുന്നു. അവൻ ജഡത്തിൽ മരിച്ചു എന്ന് പറയുന്നത് വെറും തോന്നല് മാത്രമാണ്. അതുകൊണ്ട് ആ തോന്നലിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അത് ഈ ഒരു പഠിപ്പിക്കൽ അറിയാവുന്നവർക്ക് മാത്രമേ, ഡോസറ്റിക് ചിന്താഗതി അറിയാവുന്നവർക്ക് മാത്രമേ യേശു ക്രിസ്തുവിന്റെ റിയാലിറ്റി അറിയത്തുള്ളൂ എന്നുള്ള മട്ടില് അവർ പഠിപ്പിച്ചു. എന്നാൽ വിശ്വാസ പ്രമാണം ഈ പറഞ്ഞ അവൻ അവനെ കുറിച്ച് വെറും തോന്നി മാത്രമാണ് എന്നുള്ള ആ ഒരു പഠിപ്പിക്കലിനെ എതിർക്കുകയാണ്. മാർക്കിയോ എന്ന് വിളിക്കുന്ന ഒരാള് രണ്ടാം നൂറ്റാണ്ട്, എ ഡി രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. അവൻ പഴയ നിയമത്തിലെ ദൈവത്തെയും പുതിയ നിയമത്തിലെ ദൈവത്തെയും രണ്ടു പേരായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവൻ കർത്താവിന്റെ ഉയർച്ചയത്തിനെ അഭിശ്വസിച്ചു. പുതിയ നിയമത്തിൽ യേശുവിന്റെ ദൈവത്വത്തെ ഉറപ്പിക്കുന്ന വേദഭാഗങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് മാർക്കിയോന്റെ പഠിപ്പിക്കൽ തെറ്റാണ് എന്ന് പരിശുദ്ധ സഭ പഠിപ്പിക്കുകയും അവനെ എ ഡി 144 സഭയിൽ നിന്ന് പുറത്താക്കി. താൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടവനെന്ന വേദഭാഗം എന്ന വിശ്വാസ പ്രമാണ ഭാഗം വിശ്വാസ പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയതും അതുപോലെ തന്നെ തിരുവചന പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവൻ എന്ന വേദഭാഗം വിശ്വാസ പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയും മാർക്കിയോനിസത്തിന് എതിരായിട്ട്. സാബന്നസ് എന്ന് പറയുന്ന ഒരാൾ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു പഴയ നിയമത്തിൽ ദൈവം പിതാവായിരിക്കുന്ന ദൈവം യാവേ എന്ന പേരിലും പുതിയ നിയമത്തിൽ പുത്രനായിരിക്കുന്നവൻ പുത്രൻ എന്ന പേരിലും അതിനുശേഷം പരിശുദ്ധാത്മാവ് എന്ന പേരിലും ഒരേ ദൈവം തന്നെ മൂന്ന് മോഡ്സില് അല്ലെങ്കിൽ മൂന്ന് മോഡാലിറ്റിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരേ ദൈവം തന്നെ മൂന്ന് മോഡാലിറ്റിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് സാബന്നസ് പഠിപ്പിച്ചു. ഇതിനെ മോഡലിസ്റ്റിക് മോണോആർക്കിയനിസം എന്ന് വിളിക്കുക. ഇതും തെറ്റാണ് എന്ന് നമ്മൾ നമ്മുടെ സഭ പിതാക്കന്മാരെ പഠിപ്പിച്ചു. പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും എന്നത് ഈ വേദവിപരീതത്തിനെതിരെ ചേർത്തതാണ്. അഡോപ്ഷനിസം എന്ന ഒരു സംഗതി ഉണ്ടായി, അതൊരു ഒരു തെറ്റായ പഠിപ്പിക്കലുണ്ടായി. മാമോദീസ ഏറ്റ സമയത്ത് ദൈവം യേശുവിനെ തന്റെ പുത്രനായിട്ട് അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ക്രൂശിൽ മരിക്കാൻ വേണ്ടി പോയ സമയത്ത് ദൈവത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ നിന്ന് ദൈവത്തിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തുവെന്ന് തിയോഡോട്ടസ് എന്ന് പറഞ്ഞ ആള് പഠിപ്പിച്ച ഒരു സംഗതി, അതും തെറ്റാണ്. അരിയോസ എന്ന് പറയുന്ന ആളെ പഠിപ്പിച്ചു വൺസ് എ ടൈം വെൻ ദ സൺ വാസ് നോട്ട് എന്ന് പഠിപ്പിച്ചു. അതായത് പുത്രൻ ഒരു സൃഷ്ടിയാകുന്നു എന്നാണ് അറിയോസ് പഠിപ്പിച്ചത്. സമസോട്ടായിലെ പൗലോസ് എന്ന് പറഞ്ഞ ആളും ഇതിന് തുല്യമായ ഒരു പഠിപ്പിക്കല് കൊണ്ടുവന്നു. അതുപോലെ തന്നെ യുവനോമിയസ് എന്ന് പറയുന്ന ഒരാളും ഇതിന് വളരെ സിമിലർ ആയിട്ടിരിക്കുന്ന ഒരു പഠിപ്പിക്കലും കൊണ്ട് വന്നു. ഇവരെയൊക്കെയും വേദവിപരീതങ്ങളായിട്ട് സഭ മുദ്ര കുത്തുകയും ഇവരുടെ പഠിപ്പിക്കലൊക്കെയും തെറ്റാണെന്ന് പറയുകയും സത്യവിശ്വാസ സഭയുടെ പഠിപ്പിക്കൽ വേറെയാകുന്നു, അതല്ല ആ സത്യവിശ്വാസ സഭയുടെ പഠിപ്പിക്കലാണ് നമ്മുടെ വിശ്വാസപരമാണെന്ന് സഭാപിതാക്കന്മാരെ പഠിപ്പിച്ചു. മിക്ക സുനദോസിന് ശേഷം യൂറ്റിക്കസ് എന്ന് പറയുന്ന ഒരാള് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം ഇറിയലല്ലായിരുന്നു എന്ന് പഠിപ്പിച്ചു. അതിനെതിരെ നെസ്തോറിയസ് എന്ന് പറഞ്ഞ ഒരാള്, ഒരു അദ്ദേഹം കുസ്തദിനപോലീസിലെ പാത്രക്കീസ് ആയിരുന്നു. AD 428 അദ്ദേഹം കുസ്തദിനപോലീസിലെ പാത്രക്കീസ് ആയി തീർന്നു. അദ്ദേഹം ദൈവമാതാവിനെ പനി പറയാമെന്ന് ദൈവമാതാവ് എന്ന് വിളിക്കാൻ താല്പര്യപ്പെട്ടില്ല, പകരം ക്രിസ്തുവിന്റെ മാതാവ് എന്ന് മാത്രമേ വിളിക്കാവൂ, കാരണം ദൈവത്തിന് മാതാവ് ഉണ്ടാകാൻ സാധിക്കില്ല എന്നിങ്ങനെ പഠിപ്പിച്ചു. അതും തെറ്റാണ് എന്ന് സഭ പറഞ്ഞു. അപ്പോളിനാരിയസ് എന്ന് പറയുന്ന മറ്റൊരാള് പഠിപ്പിച്ച ഒരു സംഗതിയാണ്, ദൈവം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവന് അവന്റെ ജീവാത്മാവുണ്ട്, ശരീരമുണ്ട്, ഇത് രണ്ടും കൂടാതെ അവന്റെ ചിന്തയെ നിയന്ത്രിക്കുന്ന ബോധാത്മാവ് അല്ലെങ്കിൽ അവന്റെ വില്ല് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അവന്റെ വൊളീഷൻ അല്ലെങ്കിൽ അവന്റെ ചിന്തകൾ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അവനെ സഹായിക്കുന്ന ആ ഫാക്കൽറ്റി, അത് യേശുക്രിസ്തുവിലെ ആ ഫാക്കൽറ്റിയാണ് ലോഗോസ് വന്ന് ഏറ്റെടുത്തത് എന്ന് പഠിപ്പിച്ചു. അങ്ങനത്തെ ഒരു വൊളീഷന്റെ ഫാക്കൽറ്റി ഇല്ലാത്ത ഒരാള് പൂർണ്ണ മനുഷ്യനാകുകയില്ല എന്നുള്ളത് കൊണ്ട് ഈ അപ്പോളിനേറിയൻ സിദ്ധാന്തത്തെ സഭ തള്ളിക്കളഞ്ഞു. ഈ പറഞ്ഞ സംഗതികൾക്കൊക്കെയും എതിരായിട്ട് അപ്പസ്തോലിക പിതാക്കന്മാർ റോമിലെ കെമ്മീസ്, ഭർണബാസ്, ഹെർമാസ് എന്ന് പറഞ്ഞ ആളെ രചിച്ച ഇടയൻ എന്ന പുസ്തകം, ഡയോജനീസിന്റെ ലേഖനം, അന്ത്യോക്യയിലെ പരിശുദ്ധനായ ഇഗ്നാത്യൂസിന്റെ ലേഖനങ്ങൾ, 7 ഇഗ്നാത്യൂസിന്റെ ഉണ്ട്, ജസ്റ്റിൻ മാത്യു എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, ഐറേനിയസ്, അതായത് ലിയോണിലെ ഐറേ ബിഷപ്പ് ആയിരുന്ന ഐറേനിയസ് എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, തെർട്ടുലിയൻ, അദ്ദേഹം നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ബിഷപ്പായിരുന്നു, തെർട്ടുലിയൻ എഴുതിയ പുസ്തകങ്ങൾ, അലക്സാണ്ടറിയയിലെ ക്ലിബിയസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ, നിക്കിയ സുന്നഹദോസ്, 325 നടന്ന നിക്കിയ സുന്നഹദോസിന്റെ പഠിപ്പിക്കലുകൾ, അലക്സാണ്ടറിയയിലെ പരിശുദ്ധനായ അത്താനാസിയോസിന്റെ പഠിപ്പിക്കലുകൾ, പരിശുദ്ധനായ നിസായിലെ ഗ്രിഗോറിയോസ്, നാസിയൻസിലെ ഗ്രിഗോറിയോസ്, വലിയമാർ ബസലിയസ് എന്ന് പറയുന്ന കപ്പദോക്യ പിതാക്കന്മാര്, അലക്സാണ്ടറിയനും അന്ത്യോക്യനുമായിരിക്കുന്ന ചിന്താഗതികൾ, ഇവയ്ക്കും ഇതിലേക്ക് വരുന്നത്. അലക്സാണ്ട്രിയൻ ചിന്താഗതിയും അന്ത്യോക്യൻ ചിന്താഗതിയും എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചും കൂടെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അലക്സാണ്ട്രിയൻ ചിന്താഗതി എന്ന് പറയുന്നത് യേശു ക്രിസ്തു മനുഷ്യനായി തീർന്നപ്പോൾ ദൈവവും മനുഷ്യനുമായി ഒരുമിച്ച് ചേർന്ന ആ യൂണിയൻ അല്ലെങ്കിൽ ആ യോജിപ്പ്, അത് ഹൈപ്പോസ്റ്റാറ്റിക് ആയിരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അന്ത്യോക്യൻ ചിന്താഗതി എന്ന് പറയുന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള യോജിപ്പ് യേശുക്രിസ്തുവിൽ ഉണ്ടായത് ക്രോസോപ്പിക് ആയിരുന്നു എന്നുള്ള ഒരു ചിന്താഗതി. ക്രോസോപ്പോൺ എന്ന വാക്കിന്റെ അർത്ഥം എക്സ്റ്റേണൽ ക്വാളിറ്റീസ്, എക്സ്റ്റേണൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്നൊക്കെയാണ്. ഹൈപ്പോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആയിരിക്കുന്ന, ഇൻവേർഡ് ആൻഡ് റിയൽ എന്നുള്ള ഒരു ആശയത്തിലാണ് യേശുക്രിസ്തു മനുഷ്യൻ ദൈവവും തമ്മിലുള്ള യോജിപ്പ് നടന്നത്. ഇൻവേർഡ് ആൻഡ് റിയൽ എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റിലാണ് അലക്സാണ്ട്രിയൻ അലക്സാണ്ടറിയൻ ക്രിസ്റ്റോളജി പറഞ്ഞത്. മോറൽ യൂണിയൻ ആണ് യേശു ക്രിസ്തുവിൽ ഉണ്ടായത് എന്നുള്ള അർത്ഥത്തിലാണ് അന്ത്യോക്യൻ തിയോളജി യേശു ക്രിസ്തുവിന്റെ യോജിപ്പിനെ കുറിച്ച് അല്ലെ ദൈവവും മനുഷ്യൻ തമ്മിലുള്ള യോജിപ്പിനെ കുറിച്ച് പഠിപ്പിക്കുക. നമ്മുടെ സഭ പറയുന്നത് ഔട്ട് ഓഫ് ടു നേച്ചേഴ്സ് എന്നാണ്. ടു നേച്ചേഴ്സ് പറയുന്നത് ദൈവീകതയും മനുഷ്യ മാനവീകതയും, അല്ലെങ്കിൽ ദൈവത്വവും മനുഷ്യത്വവുമാണ് ടു നേച്ചേഴ്സ്. രണ്ട് നേച്ചറിൽ നിന്നും ഒരു മനുഷ്യപുത്രനായിരിക്കുന്ന ഒരു ഒരുവൻ ഉണ്ടായി, അല്ലെങ്കിൽ ദൈവപുത്രനായിരിക്കുന്ന ഒരുവൻ മനുഷ്യനും ദൈവവും തമ്മിൽ യോജിപ്പുണ്ടായി എന്ന് നമ്മുടെ സഭ പഠിപ്പിക്കുന്നു. എന്നാൽ കത്തോലിക്ക സഭയും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസും പറയുന്നത് ഇൻ ടു നേച്ചർ, രണ്ട് നേച്ചറുകളിൽ അവന് ഇരുന്നു, അതായത് ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും ഒരുപോലെ ഒരേ സമയത്ത് ഇരുന്നു എന്ന് പഠിപ്പിക്കുന്നു. ഇതിന് രണ്ടിനും അതിന്റേതായിട്ടുള്ള മേന്മകളുണ്ട്, ശക്തി കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ ഇതിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ സഭയുടെ നിലപാട് തന്നെയാണ്, ഔട്ട് ഓഫ് ടു നേച്ചേഴ്സ് എന്നുള്ള ഒരു നിലപാടാണ്. അതിനെക്കുറിച്ച് മാത്രം പറയണമെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറെങ്കിൽ ഏറ്റവും മിനിമം വേണമെന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ അതിന്റെ വലിയ ഫെസിലിറ്റീസിലേക്ക് ഇപ്പം ഇവിടെ വെച്ച് പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ ഇത് ബഹുമാനപ്പെട്ട മാത്യു വൈദ്യനാഥൻ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ട് പിടിച്ചിരിക്കുന്ന മനസ്സിലാക്കാൻ അനേകം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് ഈ യൂണിയൻ ബിറ്റ്വീൻ ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി എന്നുള്ളത്. പക്ഷെ നമ്മുടെ സഭയുടെ പഠിപ്പിക്കൽ രണ്ട് സ്വഭാവങ്ങളിൽ നിന്നും ഇരു സ്വഭാവങ്ങളിൽ നിന്നും എന്നാണ് എന്ന് ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇരു സ്വഭാവങ്ങളിൽ എന്നല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടുകൂടി ഈ ഒരു ഭാഗം, ഈ ഒരു ചിന്ത അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇതിന്റെ കൺക്ലൂഷൻ, ഫൈനൽ കൺക്ലൂഷൻ എന്ന നിലയിൽ ഈ രണ്ട് ചിന്തയും സത്യത്തിൽ ഒരേ ആശയത്തിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മുടെ സഭയുടെ വലിയ മേധശാസ്ത്രജ്ഞനായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി ശ്യാമൂല അച്ഛൻ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളും അദ്ദേഹത്തിന്റെ ഗവേഷണവും മൂലം തെളിയിച്ചിട്ടുണ്ട്. ആ ഒരു ഗവേഷണം പരിശുദ്ധ ഓർത്തഡോക്സ് സഭകളുടെ പിതാക്കന്മാരും നേതൃത്വവും തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. സിനോഡിക്കലായിട്ട് അത് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിലും ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിലും ഓർത്തഡോക്സ് ചർച്ചിലും അമേരിക്കയിലും ഒന്നും നമുക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കാൻ സാധിക്കാത്തത്, അവർ വന്ന് നമ്മൾ വിശുദ്ധ കുർബാന കൊടുക്കുകയില്ലാത്തതും ഇതേ ആശയത്തിൽ തന്നെയാണ്. കത്തോലിക്ക സഭയ്ക്ക് വിശുദ്ധ കുർബാന, കത്തോലിക്ക സ്വഭാവങ്ങൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കാൻ നമുക്ക് സാധിക്കാത്തതും ഇതേ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നും കൂടെ പറഞ്ഞ് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഐ തിങ്ക് ഐ ടുക്ക് ഓൾമോസ്റ്റ് 3 മിനിറ്റ്സ് എക്സ്ട്രാ, ബട്ട് വി വർ ഏബിൾ ടു ഫിനിഷ് യൂണിറ്റ് 3 വിത്ത് ദിസ്. Let me express my thankfulness to all who listened to this class today, and anybody have any doubts, they may ask it now. Thank you.
Thank you, Achin, for the class. Of course, it was very interesting. A lot of information, a lot of knowledge. I again request everyone, all the students, to kindly continue reading these lessons in order to comprehend the full meaning of everything what Achan has told. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പഠിപ്പിക്കാനായിട്ട് അല്ലെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ചില ഭാഗങ്ങളാണിത്. എന്നാലും അച്ഛൻ വളരെ ഭംഗിയായി ഇത് കൈകാര്യം ചെയ്തു. അതിൽ അച്ഛനെ അത്യധികം അപ്രീഷിയേറ്റ് ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ദിവ്യബോധനത്തിൻ്റെ പുതിയതായി ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ബഹുമാനീയനായ ശ്രീ മനോജ് തോമസ് നമ്മുടെ ഒപ്പം ലൈനിലുണ്ട്. അദ്ദേഹം ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ഡോക്ടർ ജക്കറ്റ് മാത്യു അച്ഛന് നന്ദി പ്രകാശിപ്പിച്ചതിനോടൊപ്പം ഒന്ന് രണ്ട് വാക്കുകളിൽ ചുരുക്കമായി നിങ്ങളോട് അടുത്ത ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. മനോജ്, പ്ലീസ് ഗോ ഫോർവേഡ്.
താങ്ക് യു അലക്സാങ്കോ. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ താങ്ക് റെവറൻഡ് ഫാദർ ഡോക്ടർ ജേക്കബ് മാത്യു വൺ മോർ ടൈം. അച്ഛൻ, ഇറ്റ് വാസ് എ വെരി ഡീപ് ആൻഡ് അക്കാഡമിക് ക്ലാസ് ദാറ്റ് യു ടുക്ക് ടുഡേ. ഇൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ദേർസ് എ നമ്പർ ഓഫ് ട്രൂത്ത്സ് ദാറ്റ് യു ഇംപാർട്ടഡ് ടു അസ് ആൻഡ് ഹോപ്പ്ഫുള്ളി ദ റെക്കോർഡിംഗ്സ് ദാറ്റ് വി മേക് ആൻഡ് ലോഡ് ഓൺ ദ ഡയസിസ് വെബ്സൈറ്റ് വിൽ ഹെൽപ് മോർ പീപ്പിൾ അക്രോസ് ദ ഡയസിസ് ബി ഏബിൾ ടു ലേൺ your teachings and be able to absorb it into their lives more effectively. Achin, you've also been very supportive of the Divya Bodhana ministry for the past 3 years. You've taken many classes or many sessions of the Divya Bodhana program. Sincerely thank you for your commitment to this ministry. Sincerely thank you for your spiritual and academic leadership in this ministry, and we look forward to continuing to learn from you as we move forward with the program. Once again, thank you very much, Jacob and Pierce.
Thank you, Manoj, for the wonderful and encouraging words, and God bless you. Thank you very much.
Thank you.
One more thing, if I may take one more minute, as Alexander alluded to, we are going through a transition in the leadership of the program per the decision in Kalpana of our Diocesan Metropolitan, His Grace Alexios Marie Sabius. So it's also, I think it's appropriate this time to also recognize the people that have very faithfully grown this ministry in the last 3 years. 3 years ago, there was no Divya Bodhana program. Even though the program had been started in India at our mother church many, many years ago, while a few churches did the program on their own, there was no program across the diocese. A decision was made 3 years ago to start the program here. to spread the word across the diocese, to have a constructive and effective adult learning program across the diocese. Cinemani appointed Reverend Father Dr. Matthew Koshy from Atlanta and Ms. Alex Alexander from Dallas as the director and secretary, respectively, 3 years ago. They have done a wonderful job growing this program from scratch to what it is today. I know many students have participated in the program the last few years, and we're looking to continue to grow that. So first of all, let me thank, sincerely thank Bijuachin and Alexanko for your spiritual leadership, for your humble leadership, and even through some difficult times as you grow a program from nothing to what it is today, your commitment and sincerity in doing the work. Thank you, Achin. Thank you, Alexanko.
Thank you. Thank you, Manoj, for the kind words.
Yes, one last word. You know, sometimes we forget the people that work in the background. Of course, Bijuachin and Alexanko have been leading the program and growing it. But we have people like Mr. Manoj Matthew from St. Thomas Cathedral, Houston, who's been working in the background, recording all the classes, uploading all the recordings onto the diocesan website, giving people across the diocese an opportunity to learn from these lessons, even though they're not able to attend the classes in person. So it would be an injustice if we don't recognize the contribution and work of Mr. Manoj Matthew. So Manoj, thank you very much for taking the time and effort to make these recordings and post them. Look forward to continuing to work with you, and I really appreciate all your activities surrounding this ministry. Thank you, Manoj.
Okay. As a concluding session, we have one more unit to go on this book, and after that one more unit, we will be completing all the 10 books of our Divyabodhanam first portion, which is Parsi. We will be completing. Still expecting some more summaries from the students, and I would encourage everyone to step up one more notch and send me all the summaries as quick as possible, because I want to conclude everything before we go any further and conclude and complete this certification course before the end of 2015. So your cooperation, your hard work, please continue to do it and finish up your project and send it to me as quick as possible, either in English or in Malayalam, as quick as possible. Once again, welcome to this program, my dear friend Manoj. We have worked together in many projects in the diocese, and I'm sure that we are in better hands by him taking over this project. And people like our beloved Jacob Matthewson is leading us. That is definitely a blessing, and it is such a great blessing from the Lord towards this ministry. And let us continue our project. We are here for the need of our students and our studies of the Divyabodhanam in the Diocese of Southwest America. Thank you, and God bless. And God bless. And Achan will conclude this session with a prayer.
Bijuachin ഉണ്ടോ?
ഇല്ല അച്ഛൻ, ഞാൻ പോയി.
ഇല്ല. സുധോള പിതാവേ, സുധോള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതമായ പുത്രാശയമുള്ള നിന്റെ സ്ലീപായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. സുധോള റൂഹാ, സുധോള നിന്റെ കുടിയിരുപ്പിനെ ഭവനങ്ങളായി ഞങ്ങളെ ചിന്തിക്കണമേ. ദൈവമായ കർത്താവ്, നേരമൊക്കെ ഇരുന്ന് എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ചിലവുകളുടെ നേരം കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവ്, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസം നമുക്കെല്ലാവരോടുകൂടിയും ഇന്ന് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ ശ്രമിച്ച സംഘങ്ങളോടൊന്നിച്ചും പരിശുദ്ധ സഭയുടെ പ്രവർത്തനങ്ങളോടൊന്നിച്ചും ദിവ്യബോധനം പ്രസ്ഥാനത്തോടൊന്നിച്ചും ഇതിന്റെ എല്ലാ ചുമതലക്കാരുടെ നേതൃത്വം വഹിക്കുന്ന ആളുകളോടൊന്നിച്ചും ഇതിനുവേണ്ടി അല്പം അധികമായോ കഷ്ടപ്പെടുന്ന എല്ലാവരോടൊന്നിച്ചും വിദ്യാർത്ഥികളോടൊന്നിച്ചും പരിശുദ്ധ സഭയുടെ ഉറപ്പിനും ചുറ്റുമണിക്കുമായിട്ട് ഇത് അയച്ചിരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴെപ്പോഴും നിന്നേക്കുണ്ടായിരിക്കും. ആമീൻ.
Thank you. Good night.